ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തെ മൂല്യം ക്ഷയിക്കും നിൻ വചന മുൻപിൽ. നിൻ തിരുവാതിലിൻ കട്ടിളയ്ക്കൽ ഏഴ കാതോർത്തിരിക്കും നിൻ വചനത്തിനായി. അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്ന പോൽ എന്നെ ഉപരിയായി പോറ്റുന്ന നൽപിതാവീ. നിൻതിരുവാതിലിൻ കട്ടിളയ്ക്കൽ ഏഴ കാതോർത്തിരിക്കും നിൻ വചനത്തിനായി. അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്ന പോൽ എന്നെ ഉപരിയായി പോറ്റുന്ന നൽപിതാവീ. നീതിയിൻ സൂര്യനാമിൻ പിതാവി നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപ തരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. നീതിയിൻ സൂര്യനാമിൻ പിതാവി നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപ തരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഓ ലോർഡ് വിൽ ലവ് യു. സോറി സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താ നമ്മളിലെ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മളിലെ ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, അപഹരിക്കാൻ കഴിയാത്ത നമ്മിലെ ദിവ്യ സമ്പത്തെ നിത്യനാം പിതാവിൻ്റെ തേജസ്സാകും സമ്പത്തെ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യമാം സമ്പത്തെ. അപഹരിക്കാൻ കഴിയാത്ത നമ്മിലെ ദിവ്യ സമ്പത്തെ. ഹല്ലേലൂയ. ബാക്കിയെല്ലാ സമ്പത്തും അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ആ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം, ആ സമ്പത്ത്, ഹല്ലേലൂയ. അത് നമ്മളുടെ വെറും ഈ ലോകപ്രകാരമുള്ള എഫ് ഡി അല്ല, അത് എറ്റേണൽ എഫ് ഡിയാ. എറ്റേണൽ എഫ് ഡിയാ, വെറും എഫ് ഡി അല്ല, ഇൻക്രീസിങ് എഫ് ഡിയാ, ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ദൈവസന്നിധിയിൽ എപ്പോഴും, ലോകത്തിൽ പല ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, കാരണം ഒരാത്മീയ വളർച്ചയിലാണെങ്കിൽ എപ്പോഴും അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ടാകും. പക്ഷേ അവരാ സ്ട്രഗിളിൽ അവർ മുങ്ങിപ്പോകത്തില്ല, കാരണം അവരുടെ പുറകിലുള്ള മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് സ്ട്രോങ്സ്റ്റ് മാനേജ്മെന്റ് ടീം ഇൻ ദ യൂണിവേഴ്സ്. ആ സ്ട്രോങ്സ്റ്റ് മാനേജ്മെന്റ് ടീം ഇൻ ദ യൂണിവേഴ്സ്, ആ സ്ട്രോങ്സ്റ്റ് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് ഗോഡ് ഹെഡ് ആണ്, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ആ ഗോഡ് ഹെഡ് ആണ് ആ സ്ട്രോങ്സ്റ്റ് മാനേജ്മെന്റ് ടീം. ഹല്ലേലൂയ. അവർ വീണു പോകത്തില്ല. അവരെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ, ഇല വാടുന്ന സാഹചര്യമൊക്കെ ആണ്, പക്ഷെ ഇല വാടത്തില്ല, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്തതൊക്കെയും സാധിക്കും, കാരണം ഇത് അവരുടെ മിടുക്കല്ലെന്നേ, അവരുടെ പുറകിലുള്ള മാനേജ്മെന്റ് ടീം സോ പവർഫുൾ, സോ പവർഫുൾ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ, ഈ അന്ത്യകാലത്ത് നിങ്ങൾ പല പല ചലഞ്ചുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാക്കിക്കോ, നിങ്ങൾ വീഴത്തില്ല, നിങ്ങൾ വീഴത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചലഞ്ചുകളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, പക്ഷേ നിങ്ങൾ വീഴത്തില്ല. എങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്ന, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വീഴത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വീഴണമെങ്കിൽ ഒറ്റ കണ്ടീഷനിൽ നിങ്ങൾക്ക് വീഴാൻ പറ്റും. ശ്രദ്ധിച്ചേ, ആദ്യം ക്രിസ്തു വീഴണം. ആ ഒരു കണ്ടീഷൻ നടക്കുമോ? ആ ഒരു കണ്ടീഷൻ നടക്കുമോ? നടക്കൂല. അപ്പൊ പിന്നെ നിങ്ങൾ വീഴത്തില്ല.
ഹല്ലേലൂയ. അല്ല എങ്കിൽ പിന്നെ വേറെ കണ്ടീഷൻ ഉണ്ട്, അതിന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ വീഴും. പുറകിലേക്ക് നോക്കരുത്, ഇനി മുമ്പോട്ട്, കാരണം പുറകില് ഒന്നുമില്ല, പുറകില് സീറോയാ. പുറകിലേക്ക് പോയി യാതൊരു കാര്യമില്ല, മുമ്പോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച് എന്നുള്ള സന്ദേശത്തെ ഒരു പരമ്പര തന്നെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. പുറത്തെ ദേവാലയങ്ങൾ അടച്ചപ്പോ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞു, ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്. യഥാർത്ഥത്തിൽ ദേവാലയം നിന്റെ അകത്താണ്. നിങ്ങളുടെ മർത്യ ശരീരം ദൈവത്തിന്റെ ആലയമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ അതിലേക്ക് തിരിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിന്റെ നല്ലൊരു, എനിക്ക് തോന്നുന്നു 10-12 അല്ലെങ്കിൽ 10-15 സന്ദേശങ്ങൾ തന്നെ അതുമായിട്ട് വന്നിട്ട് കഴിഞ്ഞു. ഇത് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത്. ആ ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ചിൽ ഇതാ നമ്മൾ ആ ഒരു, ഇതൊരു യാത്രയാണ് എന്നും, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് എന്നും, ലോകത്തിൽ നിന്ന് ഇതാ ആ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നും, ക്രിസ്തു അത് നമ്മളവിടെ നയിക്കുന്നു എന്നും, ക്രിസ്തുവാണ് അതിലേക്ക് അതിലേക്കുള്ള വാതിലും വഴിയും ഒക്കെ എന്നും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അപ്പോ പ്രിയ സഹോദരങ്ങൾ, ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, എന്നാൽ ഇന്നത്തെ ജനത്തിന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, അങ്ങോട്ടേക്ക് ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോ അത് എന്തുമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് എന്തുകൊണ്ടാണ് പോകാൻ പറ്റാതെ. അപ്പൊ നമ്മളിന്ന് ടൈറ്റിലായിട്ട് ചിന്തിക്കുന്നത് ഫൂളിഷ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിൾ ഗ്രോത്ത് എന്നാണ് ഇന്നത്തെ ആ സബ് ടൈറ്റിൽ. ഫൂളിഷ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിൾ ഗ്രോത്ത്, ദ ഫൂളിഷ് ഗ്രോത്ത് ദാറ്റ് മേക്സ് എ സീറോ ആൻഡ് ദ പ്രോഫിറ്റബിൾ ഗ്രോത്ത് ദാറ്റ് മേക്സ് എ ഹീറോ. ഫൂളിഷ് ഗ്രോത്ത് നമ്മളെ അവസാനം സീറോ ആക്കി മാറ്റും, പ്രോഫിറ്റബിൾ ഗ്രോത്ത് നമ്മളെ അവസാനം ഹീറോ ആക്കി മാറ്റും. അപ്പൊ നമ്മൾ ഏത് ഗ്രോത്തിലാണ് നിൽക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചോളണം, ഏത് ഗ്രോത്തിലാണ് നിൽക്കുന്നത്. ഇനി ലോകത്തിലുള്ള ഗ്രോത്തുകൾ മുഴുവൻ ഫൂളിഷ് ഗ്രോത്താ, അതൊക്കെ സീറോ ആയി പോകാനായിട്ടിടയാവും, സീറോ ആയി പോകാനായിട്ടിടയാവും, സീറോ. അതായത് ജസ്റ്റ് ഒന്ന് രണ്ട് നിഴലുകൾ ഞാൻ നിങ്ങളോട് പറയാം. നിഴലുകൾ, ഇന്നലെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇന്നലെ ബൈബിൾ ക്ലാസ്സിന് തൊട്ട് മുമ്പ് ഞാൻ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സഹോദരൻ, ആ സഹോദരനെ ഒരു ഫോൺ വന്നു. ആ ഫോൺ വന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, ഇമിഗ്രേഷനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോ ഇതാ കസ്റ്റമർ ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്, അവിടെയൊക്കെ പണി, അവിടെയൊക്കെ ജോലിയുള്ളതാണ്, ഇതാ ഇമിഗ്രേഷനിലേക്ക് ചെന്നു. ഇമിഗ്രേഷനിലേക്ക് ചെന്ന ഉടനെ തന്നെ ആ വ്യക്തിയെ അവിടെ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് പാസ്പോർട്ട് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് എത്തിക്കാൻ പറഞ്ഞ അവര് ബഹളം ഉണ്ടാക്കി. തുടർന്ന് സ്പോൺസർ പോയി പാസ്പോർട്ട് അവിടെ എത്തിച്ചു. തുടർന്ന് ഞാൻ കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനി ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കണ്ട, ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്ത് തരും. ശരിക്കും പറഞ്ഞാൽ ഒരു മരണതുല്യമായൊരവസ്ഥ, ഇനി ആ വ്യക്തി പുറംലോകം കാണത്തില്ല. അതായത് ഞാനായിരിക്കുന്ന രാജ്യത്തെ മണ്ഡലത്തിലേക്ക് ഇനി കാണത്തില്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു മരണതുല്യമായ ഒരവസ്ഥ. കാരണം ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാം ആ വ്യക്തിയുടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ, പിന്നെ കാണത്തില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ അധ്വാനിച്ച നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നത് സ്പർശിക്കാൻ പറ്റില്ല, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പേഴ്സ് എടുക്കാൻ പറ്റത്തില്ല, അവിടെയുള്ള FD റെക്കോർഡുകൾ എടുക്കാൻ പറ്റത്തില്ല, ഒരു പരിപാടിയും പിന്നെ നടക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ആള് മരിച്ചതിന് തുല്യമായി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു, വലിയൊരു ധനവാനായ വ്യക്തി, അദ്ദേഹം ജീവിതത്തിന്റെ ആ നമ്മളൊക്കെ ചിന്തിക്കും മനോഹര അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതാ ദാരുണമായി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമ്പത്ത്, ഇതെല്ലാം എന്ത് സംഭവിച്ചു? അവർക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഏത് ഗ്രോത്ത് ആയിരുന്നു? ഫൂളിഷ് ഗ്രോത്ത്. ഈ ലോകപ്രകാരമുള്ള ഒരു ഭോഷത്വപരമായ ഗ്രോത്ത് ആയിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ സീറോ ആയി. മനസ്സിലാവുന്നുണ്ട് സഹോദരി? ഒരു നിമിഷം കൊണ്ട് സീറോ ആകുന്ന ആ വളർച്ച ഇതിലെല്ലാം നമ്മൾ വളരേണ്ടത് നാം വളരേണ്ടത്. നമ്മളെ ഹീറോ ആക്കുന്ന ഒരു ഗ്രോത്ത് ദൈവം വെച്ചിട്ടുണ്ട്, ഹീറോ ആക്കുന്ന ഒരു ഗ്രോത്ത്. അതിൽ വേണം നാം നിൽക്കുവാൻ. വെറും മണ്ടത്തരത്തിൽ ജീവിക്കരുത്. ഇന്ന് മതം പലതും നമ്മളെ മണ്ടത്തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മതത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, വചനത്തിൽ വേണം ജീവിക്കാൻ. വചനത്തിൽ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്ന വചനമുണ്ട്, ആ വചനത്തിൽ സ്റ്റാൻഡ് ചെയ്യുക. മനുഷ്യരെയൊക്കെ സ്നേഹിക്കുക, അവരെയൊക്കെ ബഹുമാനിക്കുക, പക്ഷേ ദൈവം തന്ന വചനം എന്ന പാറയിൽ വേണം നമ്മൾ നിൽക്കുവാനായിട്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് നമ്മളെ ഹീറോ ആക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെ ഹീറോ ആക്കാൻ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് ആ ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ആ ഹെവൻലി കരിക്കുലം, ആ സ്വർഗീയ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ പോകണം. എങ്കിലേ നമ്മളവിടെ എത്തുകയുള്ളൂ. അല്ലാതെ ഇന്ന് ലോകം കാണുന്ന, ലോകം പറയുന്ന കാര്യങ്ങളല്ല ബൈബിൾ പറയുന്നേ. ലോകത്ത് വമ്പൻ കൂട്ടം ജനം ഇതാ ദൈവത്തെ അറിയാതെ ആയിരിക്കുന്നു. അവരിടയിൽ യേശു പ്രസംഗിച്ച, ദൈവരാജ്യ സുവിശേഷം അറിയിച്ച, യേശുവിന് രക്ഷകനായി സ്വീകരിക്കാൻ അവരെ ആഹ്വാനം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്ന ഒരു കൂട്ടം ജനം, അവർക്ക് ക്രിസ്ത്യാനികളെന്ന പേര്, അവരെ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാതെ അവര് യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ഇതാ അവർ മുന്നോട്ടേക്ക് പോകുന്നു. അവർക്ക് പിതാവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്, പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാതെ അവര് ഇതാ മൂന്ന് നാലോ പാട്ടൊക്കെ പാടി യേശുവിനെ ആരാധിച്ച് ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച് ഒരു ആശീർവാദമൊക്കെ പറഞ്ഞ് അവർ പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, പാട്ട് പാടുന്നത് സങ്കീർത്തനം വായിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ കർത്താവ് യേശു പറയുന്നത് എന്നെ കർത്താവെ കർത്താവെന്ന് പറയുന്നവനല്ല സ്വർഗരായത്തിൽ കയറുന്നത്. ആ വ്യക്തിക്ക് രക്ഷിക്കപ്പെടാം കർത്താവെന്ന് പറയുമ്പോൾ, സൗജന്യമാണ് അതൊക്കെ. പക്ഷെ സ്വർഗരാജ്യം സൗജന്യമല്ല, രക്ഷ സൗജന്യമാണ്. സ്വർഗരാജ്യം സൗജന്യമല്ല, അത് നമ്മൾ അവകാശമാക്കേണ്ടതാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. പിന്നെ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അപ്പനൊരു ഇഷ്ടമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ചെറിയ, ഈ ദൈവത്തിന്റെ സൃഷ്ടിയിൽ വളരെ ചെറിയൊരു ഭാഗമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, അവിടെ ഇതാ ചെറിയൊരു കരയൊക്കെ ആക്കി അവിടെ നമ്മളെ പാർപ്പിച്ച് ഏകദേശം 6-7 കിലോമീറ്റർ ചുറ്റളവിൽ ഓക്സിജനൊക്കെ വെച്ച് ഇതാ മറ്റു പ്ലാനറ്റിൽ ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണം, അത് പ്രത്യേകിച്ച് അതായത് വലിയ ചൂടും വരരുത്, വലിയ തണുപ്പും വരരുത്, പ്രത്യേകമായ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. ഈ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറിയാ മതി, ഇതാ നമ്മള് ഇതാ ഇച്ചിരി തണുപ്പ് കൂടിയാ മതി നമ്മളൊക്കെ ഐസ് പോലെ ആയിപ്പോ, ഇച്ചിരി ചൂട് കൂടിയാ മതി നമ്മൾ കരിഞ്ഞു പോവും. നമ്മളെല്ലാം സൂക്ഷിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിന് ഒരു ഇഷ്ടം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മറന്നു പോകരുത്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ രാവിലത്തെ ധ്യാനം എന്ന് പറയുന്നത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, അവിടെ ദൈവം മനുഷ്യ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മളോട് പറയുന്നല്ല ജനറലി പറയുന്ന ഒരു കാര്യം, തന്റെ ദുഃഖം ദൈവം അറിയിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ദൈവത്തിന് ദുഃഖമുണ്ട്, പിന്നെ ദൈവത്തിന് ദുഃഖമുണ്ട്, ദൈവത്തിന് ദുഃഖമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്നല്ലേ. ദൈവത്തിന് ദുഃഖമുണ്ട്. ദൈവത്തിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെക്കുറിച്ച് ഓർത്തിട്ടാ, നമ്മളെക്കുറിച്ച് ഓർത്തിട്ട്. ഇന്ന് പല പിതാക്കന്മാരും പലപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യം, ദൈവത്തിന് പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതാ ഞങ്ങള് മക്കളെയൊക്കെ വളർത്തി, അവർ ചെറുപ്പത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതാ അവരെ കുറച്ച് ശരീര തടി കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അവൻ എൻ്റെ നേരെ കൈ ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു, ഇതാ എന്നെ അനുസരിക്കുന്നില്ല, പല 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 കംപ്ലൈന്റുകളാണ്. അതായത് ഇനി അപ്പൻ്റെ ഇഷ്ടത്തിലേക്ക് മൂവ് ചെയ്യുന്നതേ ഇല്ല. സ്വർഗത്തിലെ ദൈവവും ഇതാ ഇതൊരുവിധം പ്രായം, കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകണമെന്നില്ല, പക്ഷെ ഒരുവിധം പ്രായം അപ്പൻ്റെ അമ്മയുടെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞവർക്ക്, നിങ്ങളുടെയൊക്കെ മക്കള് ഒരു 12-ാം ക്ലാസ് 10-ാം ആ ലെവലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത വരും, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതായത് ദൈവത്തിന്റെ അതേ ചിന്ത, ദൈവം അവിടെ പറയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാലോ ഏറ്റവും വലിയ പ്രവാചക പുസ്തകമാണ് ഏശയ്യ പ്രവാചക പുസ്തകം. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉണ്ട്, ആ വലിയ പ്രവാചകന്മാരിലെ ഏറ്റവും അത് അതിന്റെ ആ പ്രവചനത്തിന്റെ വ്യാപ്തി അനുസരിച്ചാണ് വലുതും ചെറുതൊക്കെ തീരെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഏറ്റവും വലിയത് യേശയ പ്രവാചന പുസ്തകമാണ്. ആ യേശയ പ്രവാചന പുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവം ദുഃഖം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. യേശയ പ്രവാചന പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ ഒന്നാം വാക്യം ആർക്ക് എഴുതുന്നു എന്നുള്ളതാണ്. പിന്നെ എന്നിട്ട് പറയാണ് രണ്ടാം വാക്യം കംപ്ലൈന്റും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ദൈവത്തിന്റെ കംപ്ലൈന്റ് ആരോട്? ദൈവം ആരോട് കംപ്ലൈന്റ് പറയാനാണ്? ദൈവം ആരോട് എനിക്കിപ്പോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, എനിക്ക് കുറവുണ്ട്, ഞാൻ എന്റെ ഭാര്യയോട് പറയും, അല്ലെങ്കിൽ ഞാൻ ഭാര്യയ്ക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോ എന്നോട് പറയും. ദൈവം ആരോടാ പറയുക? ദൈവം നോക്കുമ്പോ ഇതാ ആകാശവും ഭൂമിയും. അപ്പൊ ദൈവം ആരോടെങ്കിലും പറയണ്ടേ? സാധാരണ നമ്മൾ അയൽക്കത്ത് സ്ത്രീകളുണ്ടെങ്കിൽ അയൽക്കത്ത് മതിലിൽ കൂടി അപ്പുറത്തവരോട് പറയും, അവർ ഇപ്പുറത്തവരോട് പറയും. ദൈവം ആരോടാ പറയുക? ദൈവം നേരെ പറയാം, ആകാശത്തോടും പറയാം, ഭൂമിയോടും പറയാ. പറയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. എന്താണ് പ്രശ്നം? എന്താണ് ദൈവത്തിന്റെ പ്രശ്നം? മക്കളാണ്. ഇന്ന് മക്കള് പ്രശ്നമായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിച്ചോ, ദൈവത്തിന് ഇതേ പ്രശ്നമാണ്. ദൈവത്തിന് ഇതേ പ്രശ്നമാണ്. കാരണം മക്കളെ ഞാൻ പോറ്റി വളർത്തി, കാരണം ദൈവത്തിനൊരു സ്വപ്നമുണ്ട് ഈ മക്കളെ കുറിച്ച്. അവരെ ഞാൻ എങ്ങനെ വളർത്തുന്നേ? പോറ്റി വളർത്തുകയാ. കാരണം ദൈവത്തിന്റെ സ്വപ്നം നിവർത്തിക്കാൻ വേണ്ടി മക്കളെ പോറ്റി വളർത്തുക. ആ പോറ്റി വളർത്തി, പക്ഷെ അവനോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ ആ ഇഷ്ടത്തിനൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിനൊന്നും യാതൊരു താല്പര്യമില്ല. അപ്പൊ ദൈവം അവർ മക്കൾക്ക് വേണ്ടി വെച്ച പ്ലാൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനൊത്തവണ്ണം ഈ മക്കൾ എത്തിച്ചേരണം. പക്ഷേ മക്കള് വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇതാ തിന്മ നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് മക്കൾ വളരുന്നത്. ആ മക്കളെയും കൊണ്ട് തിന്മ വലിച്ചുകൊണ്ട് പോയി. ഇപ്പൊ മക്കളുടെ ഹൃദയം നിറയെ തിന്മയാണ്. അവർക്കിപ്പോ അവർ അപ്പന്റെ സ്വപ്നമല്ല, അവർക്ക് സ്വന്തം സ്വപ്നമാണ്. സ്വന്തം സ്വപ്നം. അപ്പൻ നമ്മളെ വളർത്തിയത് അപ്പന്റെ സ്വപ്നം നിർവഹിക്കാനാണ്. പക്ഷെ നമ്മളിപ്പോ ആയിരിക്കുന്നത് സ്വന്തം സ്വപ്നത്തിലേക്കാണ്. ഇതാണ് വിഷയം. അപ്പോ ഈ മോനെ ഈ പ്ലാനറ്റ് അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ ഈ പ്ലാനറ്റില് ഇതാ ഓക്സിജനും നല്ല അന്തരീക്ഷവും നല്ല വീടും എല്ലാം കൊടുത്ത് എല്ലാ ക്രമീകരണവും കൊടുത്ത് വളർത്തി. പക്ഷേ ഇപ്പോ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല. ഇതാ മകനെ അല്ലെങ്കിൽ മകളെ ഇതാ ചെറുപ്പം മുതലേ കാര്യങ്ങളെല്ലാം എടുത്ത് വളർത്തി LKG UKG ഒക്കെ പഠിപ്പിച്ച് വലിയ ആ ലെവലിലേക്ക് കൊണ്ടുവന്ന് അവസാന അപ്പൻ അപ്പന്റെ ഇഷ്ടം പറഞ്ഞപ്പോ ഇതാ ആ ആ മോൻ അല്ലെങ്കിൽ മോൾ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം അമ്മ കംപ്ലൈന്റ് പറഞ്ഞൊരു കാര്യമാണ്, തന്റെ മോനെ വളർത്തി കൊണ്ടുവന്ന് ഇതാ അവനെ എവിടെയോ ബാംഗ്ലൂരോ മറ്റെവിടെയോ പഠിപ്പിക്കാനായിട്ട് വിട്ടു. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ എന്തോ ഒരു ജോലിക്ക് കയറി. പിന്നെ ഈ ഈ അമ്മയെ ആ മകനൊന്ന് വിളിക്കുക പോലുമില്ല. അമ്മ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. അമ്മ വളരെ സങ്കടത്തോടുകൂടെ ആ മകനെ കുറിച്ച് പറയുക, ഒന്ന് ഫോണെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കൂ, ഇത് ദൈവത്തിന്റെ ദുഃഖമാ, ദൈവത്തിന്റെ ദുഃഖം. ഇന്ന് നമ്മൾ പലരോടും പലതും ദൈവം പറയുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും നമ്മുടെ ഹൃദയം മാറിപ്പോയി, അത്രയും നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്, ലോകത്തിലേക്ക് തിരിഞ്ഞുപോയി. അപ്പം പറയുന്നുണ്ട്, മക്കളെ ലോകത്തെയോ ലോകത്തുള്ളതിനെ നീ സ്നേഹിക്കല്ലേ, അത് നിനക്ക് അപകടമാണ്. അത് അവിടെയുള്ള നിന്റെ വളർച്ച മുഴുവൻ സീറോ പ്രോഫിറ്റബിൾ ഗ്രോത്ത് ആണ്, അത് ഫൂളിഷ് ഗ്രോത്ത് ആണ്. അതിനെ അത് നിന്നെ വട്ടപൂജ്യമാക്കി കളയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എഴുന്നിട്ട് ആരും ഇവിടെ പറഞ്ഞത് നമ്മൾ അതുപോലെ ആകരുത്. നമ്മൾ അപ്പന്റെ സ്വപ്നം നിവർത്തിക്കാൻ വേണ്ടി ആയിരിക്കണം. അങ്ങനെ ഉള്ളവരെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് എന്റെ പിതാവിന്റെ സ്വപ്നം നിവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. കാരണം അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമുക്ക് ഇതാ അതായത് നിയർ ഹോപ്പും ഉണ്ട്, ഫൈനൽ ഹോപ്പും ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ ദേവദാസനെ എനിക്ക് മുമ്പ് സംസാരിച്ച ദേവദാസൻ അദ്ദേഹം പറഞ്ഞ ആ ചിന്ത നമ്മുടെ നിയർ ഹോപ്പിനെ കുറിച്ചാണ്. നിയർ ഹോപ്പ്, അടുത്തുള്ള പ്രത്യാശ. എന്താണ് അടുത്തുള്ള പ്രത്യാശ? യേശു ക്രിസ്തു കടന്നു വരും, ഇതാണ് നമ്മുടെ അടുത്തുള്ള പ്രത്യാശ. അത് നമ്മളുടെ ഫൈനൽ ഹോപ്പ് അല്ല. നമ്മുടെ ഫൈനൽ ഹോപ്പ് എന്ന് പറയുന്നത് നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. എന്ത് രാജ്യം? ഇളകാത്ത രാജ്യം. യേശുക്രിസ്തു വന്ന് ഇവിടെ ഭൂമിയെ വാഴുന്ന രാജ്യം ഇളകുന്ന രാജ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹോപ്പ് നിയർ ആയിരിക്കരുത്, നിയർ ഹോപ്പ് ആയിരിക്കരുത്, അതായത് ഫൈനൽ ഹോപ്പ് ആയിരിക്കണം. ഫൈനൽ ഹോപ്പിലേക്കാണെങ്കിൽ ബാക്കി അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഹോപ്പുകളും നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടും. ഫൈനൽ ഹോപ്പ് അതാണ് ഇളകാത്ത രാജ്യം. യേശുക്രിസ്തു കടന്നു വന്നു, നമ്മളെ ചേർത്തു, ഇതാ 1000 വർഷം ഭൂമിയെ വാഴുന്നു. ആ ഭൂമിയെ ഇളക്കിക്കളയും പിതാവ്, ആ പിതാവ് ആ ഭൂമിയൊക്കെ ഇളക്കിക്കളയും. അപ്പോൾ അത് നമ്മുടെ നിയർ ഹോപ്പ് മാത്രമാണ്. എന്നാൽ നമ്മുടെ ഫൈനൽ ഹോപ്പ് ഉണ്ട്, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭക്തിയോടെ ദൈവത്തെ സേവ ചെയ്യുക എന്ന് പറയുന്നത്. ആ ഇളകാത്ത രാജ്യത്തിൽ പിതാവും പുത്രനും ഒരുമിച്ച് വാഴും. മനസ്സിലായോ? പിതാവും പുത്രനും ഒരുമിച്ച് വാഴും. ഹല്ലേലൂയാ. അവിടെ അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 22-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വാഴും. ആ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ അതേ സിംഹാസനത്തിൽ തന്നെ ആ പുത്രന്റെ ഉള്ളിൽ നമ്മളും ഉണ്ടാവും. That is our final hope. അങ്ങോട്ടേക്ക് നമ്മൾ ദർശനം വെക്കണം. അല്ലാതെ ഇന്ന് ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഷോർട്ട് സൈറ്റ്, അവർക്ക് ഈ യേശുവിന്റെ വരവ് വരെ അവർ പ്രത്യാശ വയ്ക്കുന്നുള്ളൂ. എന്നാൽ ഫൈനൽ ഹോപ്പിലേക്ക് പ്രത്യാശ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ യേശുവിന്റെ വരവ് അതിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ദൈവദാസന്മാർ പ്രത്യേകിച്ച് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഈ കാര്യം അറിയിച്ചതാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബൈബിളിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ പലതും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. അല്ല എങ്കിൽ യേശു വരെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ ലോക്ക് ചെയ്യും, അതിൻ്റെ അപ്പുറത്തേക്ക് വിടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ വ്യാഴാഴ്ചത്തെ ക്ലാസ്സുകളിൽ ഇത് വ്യാഴാഴ്ചത്തെ ബൈബിൾ ക്ലാസ് ഉണ്ടല്ലോ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, അതിൽ ഇതൊക്കെ വരുന്നുണ്ട്, ഇനി പുറമേ വരുന്നുണ്ട്. എസ്പെഷ്യലി ദൈവദാസന്മാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവജനവും അതനുസരിച്ച് വളരുന്നുവെങ്കിൽ നിങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കും. ഇതിനു മുമ്പ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഏകസത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ച ക്രിസ്തുവിനെയും കുറിച്ച് അറിയുന്ന നിത്യജീവനെന്ന് യേശു പറഞ്ഞ ആ സംഭവം, ആ നിത്യജീവനിൽ വളരണമെങ്കിൽ ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, അത് മനസ്സിലായെങ്കിൽ നമുക്ക് നിത്യജീവനിൽ വളരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പാട്ടിൽ വളരാം, ആരാധനയിൽ വളരാം, പ്രാർത്ഥനയിൽ വളരാം, ആത്മീയ വളർച്ചയിൽ, നിത്യജീവനിൽ വളരാൻ കഴിയുകയില്ല. ഗ്ലോറി, നിത്യജീവനിൽ നാം വളരണം. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടി മാത്രമല്ല, അതിൽ വളർത്തിയെടുക്കാനാണ് വന്നത്. വളർത്തിയെടുക്കാൻ, അത് സമൃദ്ധമായി തരാനാണ് വന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ച ആ മാതൃക നമ്മൾ പിന്തുടരുന്നത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ പിതാവ് ഏത് സ്വപ്നത്തിനാണ് നമ്മൾ വളർത്തിയെടുത്തത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകാനായിട്ട് ഇടയാകരുത്. ഹല്ലേലൂയ. അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയരുത്. ഈ പിതാവ് ഇതുവരെ ദുഃഖിക്കുന്ന ആ ദുഃഖം ഉണ്ടല്ലോ, ആ ദുഃഖം പറയുകയാണ്. ഇതാ എന്നിട്ട് പറയാണ്, കാളയും കഴുതയും നിന്നേക്കാൾ മെച്ചമെന്ന് പലപ്പോഴും പല മാതാപിതാക്കന്മാർ പറയാറില്ല മക്കളെ നോക്കിയിട്ട്. എടാക്ക, നിന്നെയൊക്കെ വെച്ച സമയത്ത്, നിന്നെയൊക്കെ വളർത്തിയ സമയത്ത് രണ്ട് വാഴ വെച്ചിരുന്നെങ്കിൽ. ഇല്ലേ, ഇപ്പം കേട്ടിട്ടില്ലേ? ഞാനതൊക്കെ കേട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ടൊക്കെ വളർന്നത്, നിങ്ങൾ കേട്ടണമെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നൊരു കാര്യം കർത്താവ് പിതാവ് ഇതുതന്നെ പറയുന്നേ, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. ഹ, മൃഗം നിന്നേക്കാ വേദാന്ന് ഈ പറയണേ. കാളയ്ക്കും കഴുതയ്ക്കും തൻ്റെ യജമാനെയും ഇതാ പുൽത്തൊട്ടിയെ അറിയാം. ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രബോധനം കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവസാനിപ്പിക്കുകയല്ല, ഇവിടെ ഉള്ളവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്നാ മനസ്സിലായത്. അപ്പോൾ ഇവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ മൃഗങ്ങളെ പോലെ ആയിരിക്കണോ? ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മൃഗങ്ങളെ പോലെ ആകാൻ എല്ലാം പറഞ്ഞ് അതിന്റെ ദൈവം ഒരു വേറൊരു സെൻസിൽ പറഞ്ഞാൽ മൃഗം നിന്നേക്കാൾ മെച്ചമാണ്. അതിനറിയാം, അതിനറിയാ അതിന്റെ യജമാനിലെയും അതിന്റെ പുൽത്തൊട്ടിയൊക്കെ. പക്ഷെ അത്രയും പോലും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്നർത്ഥം പറഞ്ഞതാ. നമ്മളൊരിക്കലും മൃഗത്തെ പോലെയല്ല, അതിന് ഒരേ ആയുസേ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ല, ഇതാ നമുക്ക് നിത്യമായ ആയുസാണ്, അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈ ഒരു ചെറിയ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് നിത്യമായ ജീവിതം അടുത്ത് കിടക്കുക. ഹല്ലേലൂയ. അത് ഐദർ എറ്റേണൽ ഹെല്ലിലായിരിക്കാം, അല്ലെങ്കിൽ എറ്റേണൽ ഹെവനിലായിരിക്കാം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, പക്ഷെ നമ്മളെക്കാരുടെ ഇഷ്ടം ചെയ്യാൻ നിൽക്കണം. ഇവിടെ നമ്മുടെ ഇഷ്ടം ചെയ്യാൻ, അതാണ് തെറ്റ്, അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണെന്നേ. കർത്താവ് വന്നിട്ട് പറയാണ്, ഞാൻ എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, പിതാവിന്റെ ഇഷ്ടം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നല്ലൊരു മോഡലാണ്, കർത്താവ് നല്ലൊരു മാതൃകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എന്റെ ഹീറോ ആരാധന ചെയ്യാൻ പറയാം, എന്റെ ഹീറോ എന്ന് വെച്ചാൽ വേറെ ആരും അല്ല, യേശു ക്രിസ്തു. എന്റെ ഹീറോ, എന്റെ കർത്താവ്, ഇതാ എന്റെ രക്ഷകൻ, ഇതാ വചനമാകുന്ന ക്രിസ്തുവാ എന്റെ ഹീറോ. ഹല്ലേലൂയ. ആ നല്ലൊരു മാതൃകയാണ് നമുക്ക് കർത്താവ് കാണിച്ചു തന്നിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ആ കർത്താവിന്റെ വാക്കുകൾ, കർത്താവിന്റെ ചിന്ത, കർത്താവ് തന്റെ ജീവിതം എങ്ങനെ യാഗമാക്കി, കർത്താവ് തന്റെ ജീവിതം തനിക്ക് വേണ്ടിയല്ല യാഗമാക്കിയ, കർത്താവ് തന്റെ ജീവിതം പിതാവായ ദൈവത്തിന് വേണ്ടി യാഗമാക്കി. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഫസ്റ്റ് കൊരിന്ത്യൻ 8:8 ആറാം വാക്യത്തിലാണ് ഞാൻ ചിന്തിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. നാം പിതാവായ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതാകുന്നു. യേശു ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? പിതാവായ ദൈവത്തിന് വേണ്ടിയല്ലേ? അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണം? നമുക്ക് വേണ്ടിയോ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി ജീവിക്കണോ? ആർക്കു വേണ്ടി ജീവിക്കണം നമ്മള്? നമ്മൾ നമ്മളൊന്ന് ശോധന ചെയ്തേ. 10,000-10,000 പാട്ടൊക്കെ പാടുന്നത് നല്ല കാര്യമാന്നേ, പക്ഷേ ആ പാട്ടൊക്കെ പാടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചേ, ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കണേ? അതോ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ ഞാൻ ചുമ്മാ പാട്ടുപാടി കൊണ്ട് നടക്കുന്നതാണെങ്കിൽ ഞാൻ വെറും മോഹസ്തുതി പറഞ്ഞ് കാര്യം നേടാൻ നടത്തുന്ന വ്യക്തിയാണ്. അങ്ങനെയാകരുത്. ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു. ദൈവത്തിന് മോഹസ്തുതി ഒന്നും വേണ്ട. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്നേഹം അകത്ത് അപ്പനുള്ള സ്നേഹത്തോടുകൂടി പപ്പാ എന്നൊരു വിളി കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. 10,000 പാട്ടിനേക്കാൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഇതാ അപ്പാ എന്ന് വിളിക്കാമോ? അത് കേൾക്കുമ്പോ ദൈവത്തിന്റെ ഹൃദയത്തിന് എന്തൊരു ആനന്ദമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കാപട്യമല്ല ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, യാഥാർത്ഥ്യം ആഗ്രഹിക്കുന്നത്. നമ്മൾ നിങ്ങൾ പറഞ്ഞ ഞാൻ ഭയങ്കര കുറവുള്ള മനുഷ്യനാ, ഒരു കുഴപ്പമില്ലെന്നേ, ദൈവത്തിന് അറിയാം നമുക്ക് ധാരാളം കുറവുകളുണ്ടെന്ന്. ധാരാളം കുറവ്, അതുകൊണ്ടല്ലേ യേശുവിനെ തന്നെ. ധാരാളം കുറവുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ഇനി ആ കുറവിൽ ജീവിക്കുക, കുറവ് ജീവിക്കാനല്ല, പകരം അകത്തലത്തിൽ അപ്പാ അപ്പനോട് പറയണം, അപ്പാ എനിക്ക് അങ്ങേ സ്നേഹിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷെ എന്റെ ചിന്തകൾ അതിന് സമ്മതിക്കുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണേ അപ്പാ, അങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ അപ്പാ, ഒന്നൊന്ന് പറയാമോ? എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ സ്വർഗീയ പിതാവിന്? കുഞ്ഞെ, നിന്റെ സകല ബലഹീനതയും ദൈവം ബലമാക്കി മാറ്റിത്തരും. നമ്മളെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ താഴുക, ദൈവസന്ധി താഴ്മ പ്രാപിക്കുക, താഴ്മ പ്രാപിക്കുക. നമ്മൾ ഒന്നും അല്ല, ഒന്നും ആയിട്ടില്ല. നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഒരൗൺസ് ഓക്സിജൻ പോലും ദൈവം തന്നതാ. അതില്ല എങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, ആ ദൈവത്തിൽ ആശ്രയിക്കുക. കൊമ്പന്മാരൊക്കെ വീഴും, കൊമ്പന്മാരൊക്കെ വീഴും. ഹൃദയത്തിൽ കൊമ്പ് കാണിച്ചാൽ വീഴുന്ന് ഉറപ്പാ. പക്ഷേ കുഞ്ഞെ, നീ ഏതൊരു തീച്ചുളയിലൂടെ കടന്നു പോയാലും നീ താഴ്മ ധരിക്കുന്ന വ്യക്തിയെങ്കിൽ കർത്താവ് നിന്നെ കോരിയെടുക്കും. കാരണം താഴ്മയുള്ളവർക്ക് അധികം കൃപ ലഭിക്കുവാനായിട്ടടിയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ ആഴത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ലോർഡ് ഐ ലവ് യു, ഒരൽപ്പം സമയം കൂടി നമ്മുടെ മുൻപിലുള്ളൂ. ഉള്ള സമയം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, ഇതാ നമ്മൾ കേട്ടല്ലോ, ദ ഫൂളിഷ് ഗ്രോത്ത് ദാറ്റ് മേക്സ് എ സീറോ. ഈ ലോകപ്രകാരമുള്ള വളർച്ചകളൊക്കെ നമ്മളെ സീറോ ആക്കി അവസാനിപ്പിക്കും. എന്നാൽ ദ പ്രോഫിറ്റബിൾ ഗ്രോത്ത് ദാറ്റ് മേക്സ് എ ഹീറോ, നമ്മളെ ഹീറോ ആക്കി മാറ്റും. അതായത് പിതാവിന്റെ സിംഹാസനത്തിൽ ക്രിസ്തു പിതാവിനോട് കൂടി ഇരിക്കുമ്പോൾ ആ ക്രിസ്തുവിൽ നമ്മളും ഉണ്ടാകും. മരണമില്ലാത്തവരായി നിത്യം നിത്യം ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ രാജാക്കന്മാരായി ക്രിസ്തുവിനോടുകൂടെ വാഴേണ്ടവരായി സ്വർഗത്തിൽ നമ്മളെ മാറ്റും. ഇതാണ് ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. ഇതാ നമ്മളോട് പറയുന്നത്, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല നിന്റെ നന്മയ്ക്കാണ്. അതിനാണ് നിന്നെ ഞാൻ എന്റെ കരിക്കുലത്തിൽ വളർത്തിയെടുക്കുന്നത്. പക്ഷെ നിന്നെ ഞാൻ എന്റെ കരിക്കുലത്തിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ ലോകം നിന്നെ വലിച്ചു കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കും. നോ പ്രോഫിറ്റ്, ദ റിലം ഓഫ് നോ പ്രോഫിറ്റ്. ഒരു മണ്ഡലത്തിൽ കൊണ്ടേ ആക്കും, അവിടെ ഒരു പ്രോഫിറ്റും ഇല്ല. നീ ഭയങ്കര അധ്വാനം അധ്വാനിച്ച് 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 ധാരാളം ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി എല്ലാം അവിടെയും കൂട്ടി ഇവിടെയും കൂട്ടി എല്ലാം ചെയ്ത് അവസാനം പെട്ടെന്നായിരുന്നു പോകുന്ന വഴിക്കാണ് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു, പെട്ടെന്നൊരു ആക്സിഡന്റ് വന്നു, പെട്ടെന്ന് ഇതായി എന്തെങ്കിലും സംഭവിച്ചു, പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെട്ടെന്നായിരുന്നു. ഇമിഗ്രേഷനിലേക്ക് വന്നു, ഇനി ലോകം നീ കാണത്തില്ല, ഫിനിഷ്. ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് അവസാനിച്ചു. ആ വ്യക്തിയുടെ സകലത് ഒരു മിനിറ്റ് കൊണ്ട് മരണതുല്യമായി മാറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ലോ അവർ ലൈഫ് ഇസ് സോ ഫ്രജൈൽ ഇൻ ദിസ് വേൾഡ്, സോ വളരെ ഡെലിക്കേറ്റാ. ഏത് സമയവും ഇത് എന്ത് സംഭവിക്കാം. അൺസർട്ടൻ ലൈഫ്, ഏത് സമയവും എന്ത് സംഭവിക്കാം. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു പ്രത്യാശ, ആ പ്രത്യാശ നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുക, ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുക. അതായത് കർത്താവ് യേശു പറഞ്ഞു, സീറോ പ്രോഫിറ്റ് റിലവ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഫിറ്റ് ഉള്ള റിലവ് ഉണ്ട്. വളരെ ഇതുവരെ ഒരു വ്യക്തിയും പറയാത്ത വളരെ ജ്ഞാനത്തിന്റെ ഒരു കലവറയാണ് ആ വാക്ക്, ജ്ഞാനത്തിന്റെ ഒരു കലവറ. ഹല്ലേലൂയ. ഇതാണ് യോഹന്നാൻ സുവിശേഷം 6:63. നമ്മളുടെ പല പുസ്തകങ്ങളിലും അത് പല സ്ഥലങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പലപ്പോഴും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓയം പോലെയുള്ള ബുക്ക് ഷോപ്പുകളിൽ നിങ്ങൾക്കത് ലഭ്യമാണ്, താല്പര്യമുള്ളവർക്ക് അവിടെ അന്വേഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് സൗജന്യമായി നിങ്ങൾക്ക് വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം, www.kingdommessages.com. ഓക്കെ, അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, ചിലത് ഹിന്ദിയിലുണ്ട്, ഹിന്ദിയിൽ അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അത് താല്പര്യമുള്ളവർക്ക് അവിടെ അത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ 6:63, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ട്രാൻസ്ലേഷൻ തെറ്റ്. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു മെസ്സേജിൽ എൻ്റെ താഴെ ആരും എഴുതിയിട്ടു, ബൈബിളിൽ തെറ്റുണ്ടാകുമോ? ബൈബിളിൽ തെറ്റില്ല സഹോദരങ്ങളെ, പക്ഷെ ട്രാൻസ്ലേഷനിൽ തെറ്റുണ്ട് കേട്ടോ. ട്രാൻസ്ലേഷനല്ല തെറ്റ്, ബൈബിളിലല്ല തെറ്റ്. ബൈബിള് ട്രാൻസ്ലേറ്റ്, ബൈബിൾ ഒറിജിനൽ എഴുതിയിരിക്കുന്നത് ഹെബ്രായ ഭാഷയിലും പഴയ നിയമം. അതിൽ തന്നെ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം, അങ്ങനെയുള്ള ചില ചില ഭാഗങ്ങളൊക്കെ അരാമിക് ഭാഷയിലുണ്ട്. ഇനി പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. അതിലല്ല തെറ്റ്, അതിൽ നിന്ന് അനേക ട്രാൻസ്ലേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അവിടെയാണ് മനുഷ്യന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് തെറ്റുകൾ കടന്നു വന്നിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചോളാം. ആ തെറ്റുകൾ പിടിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ജീവിച്ചാൽ ഭൗതിക മണ്ഡലത്തിൽ അക്ഷരത്തിലുള്ള തെറ്റുകൾ സുഖമായിട്ട് പിടിക്കാൻ പറ്റും. അക്ഷരത്തിലുള്ള തെറ്റുകളെ സുഖമായിട്ട് പിടിക്കാം. എങ്ങനെ? ആത്മമണ്ഡലത്തിൽ ജീവിക്കണം. ആത്മമണ്ഡലത്തിലെ ആത്മാവ് പറഞ്ഞാണ് ഇതിൽ എഴുതി വെച്ചിരിക്കണേ. നിങ്ങൾ ജീവിക്കുന്ന ആത്മമണ്ഡലത്തിലാണെങ്കിൽ നിങ്ങളോട് ആത്മാവ് പറയുന്നത് വേറെയും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വേറെയും ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി. ഉടനെ അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എന്റെ മൂലഭാഷ പരിശോധിക്കാൻ പോകുന്നത്. അവിടെയാണ് പലരും ചിന്തിക്കുക, എങ്ങനെയാണ് ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഈ കർണാനദാസന്മാർ കണ്ടുപിടിക്കുന്നത്? കാരണം അവർ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിക്കുവാനായിട്ട് ദൈവം അവരെ സഹായിക്കുന്നത്. കാരണം ആത്മാവ് പറയുന്നത് ഒന്ന്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അതായത് ട്രാൻസ്ലേഷൻ ചെയ്ത ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വേറൊന്ന്. അപ്പോഴാണ് ഇത് രണ്ടും രണ്ടായിട്ട് വരുമ്പോൾ ബൈബിളിൽ ഒരിക്കലും ബൈബിളിൽ ഒന്നിനെ എതിർക്കത്തില്ല. Esther 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയിൽ അതിൽ എന്ത് കാണാം? അതിലെല്ലാത്തിനും ഇണയെ കാണാം. ശത്രുവിനെയല്ല, ഇണയെ കാണത്തുള്ളൂ. അപ്പൊ ശത്രുവിനെ കാണുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സംതിങ് റോങ് സംവെയർ എൽസ്. ഒന്നില്ലെങ്കിൽ ട്രാൻസ്ലേഷനിലായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യമായിട്ടുള്ള ബന്ധത്തിലെ ഏതൊരു വിഷയമായിരിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇപ്പൊ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നങ്ങ് മാറിക്കോട്ടെ. ഇതാ ഇവിടെ പറയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അങ്ങനെയല്ല, മാംസം ഉപകരിക്കുന്നുണ്ട്, മാംസം ഉപയോഗിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതാ അവിടെ എഴുതിയിരിക്കുന്നത് മാംസത്തിന് പ്രോഫിറ്റ് ഇല്ലെന്നാണ്, പ്രോഫിറ്റ് ലാഭമില്ലെന്നാണ്, ഉപകരിക്കുന്നില്ലെന്നല്ല, ലാഭമില്ല. ഇനി ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇംഗ്ലീഷില് ഞാനത് വായിക്കാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയി. ഞാനിപ്പോ വായിക്കുന്ന ASV ആണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് ഗീവത്ത് ലൈഫ്. ആത്മാവത്രേ ജീവനെ തരുന്നത്, മാംസം ദ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്നല്ല, മാംസ സൈഡിൽ ലാഭമില്ല, ലാഭമില്ല. അപ്പോ അവിടെ ലാഭമില്ല, മാംസത്തിന്റെ സൈഡിൽ ലാഭമില്ല. ഇന്ന് നമ്മളെല്ലാം ഈ ലോക സിസ്റ്റം എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? ലോക സിസ്റ്റം ലാഭമില്ലാത്ത മാംസ സൈഡിൽ, ജഡ സൈഡിൽ നമ്മളെ വളർത്തുകയാണ്. ലാഭമില്ല അവിടെ, അവിടെ മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ, ലാഭമില്ല. നമ്മുടെ ശരീരം മെയിൻ്റനൻസേ ഉള്ളൂ, ഇല്ലേ? ഇതിന് ഭക്ഷണം കൊടുക്കണം, ഇല്ലേ? ഇതാ നന്നായിട്ട് കുളിക്കുന്ന നല്ല സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു ഒക്കെ തേക്കണം, ഇല്ലേ? ഇതിന് മെയിൻ്റനൻസ് ഉണ്ട്, ഇത് മെയിൻ്റനൻസിന് ചിലവുണ്ട്. പക്ഷേ ഈ ഇതുകൊണ്ട് ഈ ഫ്രഷിന് പ്രോഫിറ്റ് ഇല്ല, ഇത് സെമിത്തേരി കൊണ്ടുപോകും, പ്രോഫിറ്റ് ഇല്ല. അപ്പൊ നമ്മളെല്ലാം ഇതേപോലെ ലാഭമില്ലാത്ത സൈഡിൽ ലോകം വളർത്തിക്കൊണ്ടിരിക്കുക, ലാഭമില്ല. ഇതാണ് കർത്താവ് യേശു പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വളരെ ജ്ഞാനസമ്പൂർണമായ ഒരു വാക്കാണത്, ജ്ഞാനസമ്പൂർണമായ ഒരു വാക്ക്. ദ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ആത്മാവത്ര ജീവനെ തരുന്നത്. അപ്പോ നമ്മളിൽ ഫ്ലഷ് പാർട്ടും ഉണ്ട്, സ്പിരിറ്റ് പാർട്ടും ഉണ്ട്. ഫ്ലഷ് പാർട്ടും ഉണ്ട്, സ്പിരിറ്റ് പാർട്ടും ഉണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സ്ട്രാറ്റജിയില് നിങ്ങൾ ആ ഫ്ലഷ് പാർട്ട്, മനുഷ്യന് കൊടുത്ത സ്ട്രാറ്റജി, ദൈവത്തിന്റെ പദ്ധതി മനുഷ്യ ജീവിതത്തിൽ നടപ്പിലാകാൻ, ഇതാ നമ്മളെ ഒരാളെ ഒരു ISകാരനാക്കണം ഇവിടുത്തെ ഗവൺമെന്റിന്, അതിനെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. എൽ കെ ജി യു കെ ജി മുതൽ പഠിച്ച് കയറി ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഐ എ എസ് ട്രെയിനിങ്ങിന് കയറി ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നിങ്ങൾ ഇത് അവസാനം ആ കളക്ടർ ജയിച്ച കളക്ടറാ ഒരു സ്ട്രാറ്റജിയാ അല്ലേ. ഇതേപോലെ നമ്മളെ ദൈവത്തിന്റെ മക്കളായ ഭൂമിയുടെ അതായത് ഭരണാധികാരികളാക്കാൻ ദൈവം കൊടുത്ത സ്ട്രാറ്റജിയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത് 28-ാം വാക്യം. ഹെവൻലി കരിക്കുലം, ഹെവൻലി കരിക്കുലം. നമ്മൾ സി ബി എസ് ഇ കേട്ടിട്ടുണ്ട് ഇല്ലേ, ബ്രിട്ടീഷ് കരിക്കുലം കേട്ടിട്ടുണ്ട്. ഇതാ ഹെവൻലി കരിക്കുലമാണ് ജനസിസ് ചാപ്റ്റർ 1:28. ആ ഹെവൻലി കരിക്കുലത്തിൽ പറഞ്ഞ എന്തുവാ, 5 സ്റ്റെപ്പുകളാണ്. ഇതാ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇതാ എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് പിന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് പിന്നെ പ്ലസ് ടു ഇതൊക്കെ പല പല സ്റ്റെപ്പുകളുണ്ട് അല്ലേ. പക്ഷേ ദൈവത്തിന്റെ കരിക്കുലത്തിൽ 5 സ്റ്റെപ്പുകളാണ്. 5 സ്റ്റെപ്പുകളിൽ അതിൽ 3 ഫ്ലഷാണ്, അതിൽ 3 ഫ്ലഷാണ്, 2 സ്പിരിറ്റാണ്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാവും. ദൈവത്തിന്റെ കരിക്കുലം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ 1:28 വായിക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് വളരാൻ പറ്റും, എന്തുകൊണ്ട് ആ ടേൺ ടുവേർഡ്സ് ഇന്നർ ചർച്ച് എന്ന് പറയുമ്പോൾ അതിലെ ആ സ്പിരിച്വൽ ജേണിയിൽ വളർന്ന് ആ മോസ്റ്റ് ഹോളി പ്ലേസിൽ എത്തുവാൻ കഴിയുന്നില്ല, അങ്ങോട്ടേക്ക് നമ്മൾ തിരിയുന്നില്ല. അതിന്റെ കാരണം നമ്മൾ നോൺ പ്രോഫിറ്റബിൾ സൈഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ജഡത്തിന്റെ സൈഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ജഡത്തിന്റെ സൈഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ കുടുങ്ങിക്കിടന്നാൽ നമുക്ക് അകത്തേക്ക് പോകാൻ കഴിയുകയില്ല. നമ്മൾ അവിടെ അപ്പോഴും ഒരു ഭക്തനൊക്കെ തന്നെയായിരിക്കും, ഭക്ത തന്നെയായിരിക്കും, പക്ഷെ കുടുങ്ങിക്കിടന്നാൽ അകത്തേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഓരോ സമയം നമ്മളെ ജഡത്തിൽ കുടുക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് കൂടുതൽ അകത്തേക്ക് പോകാൻ പറ്റും. ഹലോ, കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. ഇന്ന് ശ്രദ്ധിച്ചേ, ധാരാളം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും എന്നോടൊപ്പം തന്നെ ആത്മീയ യാത്ര വളരുന്ന വ്യക്തികൾക്കും അവർക്ക് പറയാവുന്ന ഒരു കാര്യം, ചിന്തകളാൽ ഞങ്ങൾ ബലഹീനമാക്കപ്പെടുന്നു. ചിന്തകൾ ഞങ്ങളെ പിടിച്ചു വലിക്കുകയാണ്. ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതാ കയറാൻ പറ്റാത്ത രീതിയിൽ, ആ ദൈവിക ചിന്തകൾ കിട്ടാൻ പറ്റാത്ത രീതിയിൽ ചിന്തകൾ പിടിച്ചു വലിക്കുകയാണ്. ശരിയാണ്, അവിടെ പോരാട്ടം വലിയതാണ്. കാരണം ഏതിന്റെ വചനം പറയുന്നു, എടുക്കുക അതിലൂടെ കടപ്പാൻ, പാട്ടുപാടാനല്ല പറഞ്ഞേ, പോരാടാനാ പറഞ്ഞേ. ശരിയാണോ, ഞാൻ പറഞ്ഞല്ല കർത്താവ് പറഞ്ഞേ അല്ലെ, പോരാട്ടം. അതിന്റെ അർത്ഥം അവിടെ പോരാടുകയാണ്. കാരണം ഈ പോരാട്ടം നടക്കുന്നത് പ്രിയ സഹോദരികളെ നിങ്ങളുടെ ചിന്തകളുടെ ഉള്ളിലാണ്, ചിന്തകളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്, ചിന്തയിലാണ് പോരാട്ടം നടക്കുന്നത്. അപ്പോ ശ്രദ്ധിച്ചേ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് പരാജയപ്പെടാം. അതായത് നിങ്ങൾ അയ്യോ ഭയങ്കര പ്രശ്നമാണ്. അതായത് ശ്രദ്ധിച്ചു കേട്ടെ, ഈ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ ഇങ്ങനെ അലട്ടില്ലേ, ഇത് യഥാർത്ഥത്തിൽ എന്ത് സംഭവം അറിയാമോ, നിങ്ങൾ അമ്പും വില്ലും കണ്ടിട്ടില്ലേ, അമ്പും വില്ലും, ഈ അമ്പും വില്ലിലും ഈ ഇതാ നിങ്ങൾ ഒരു അമ്പെടുത്ത് ആ വില്ലിൽ വെച്ച് കുറച്ച് വലിച്ചു, ഇത് വിട്ടാൽ എന്തോരം പോവും, കുറച്ച് ദൂരം പോവും അല്ലേ. കുറച്ചുകൂടി കൂടുതൽ വലിച്ചു, വിട്ടാൽ എന്തോരം പോവും, കൂടുതൽ ദൂരം പോവും അല്ലേ. കുറച്ചുകൂടി കൂടുതൽ വലിച്ചു, വിട്ടാൽ എന്തോരം പോവും, അതിലും കൂടുതൽ പോവും അല്ലേ. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ദൈവസന്നിധിയിൽ നിങ്ങളെ അകറ്റുന്ന, നിങ്ങൾ ദൈവഭക്തനാണ്, ദൈവസന്നിധി നിങ്ങൾ ഇരിക്കുക, ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന ചിന്തകൾ, നിങ്ങളൊരു അല്പം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്ത വേറെ സ്ഥലത്തേക്ക് പോയി. വീണ്ടും നിങ്ങൾ ഒരു ബലാത്കാരിയെ പോലെ, പോരാട്ടോ ബലാത്കാരിയെ പോലെ വീണ്ടും നിങ്ങൾ ആ വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ വരികയാണ്. ദൈവസന്നിധി വരിക, വീണ്ടും ചിന്തകൾ പോയി, വീണ്ടും ദൈവസന്നിധി വരിക, വീണ്ടും ചിന്തകൾ പോയി. അതിന്റെ അർത്ഥം ഇതാ നിങ്ങൾക്ക് ആ വലിവ് കൂടുതലാന്നർത്ഥം, വലിവ് കൂടുതലാ എന്നർത്ഥം. ഇത് ശ്രദ്ധിച്ചേ, എന്തോരം കൂടുതൽ വലിക്കുന്നുവോ, ഈ വലിയെ കുറിച്ച് നിങ്ങൾ കംപ്ലൈന്റ് പറയാതെ, വലിയെ കുറിച്ച് അയ്യോ കൂടുതൽ വലിക്കുന്നല്ലോ, കൂടുതൽ വലിക്കുന്നല്ലോ, കൂടുതൽ വലിക്കുന്നല്ലോ എന്ന് കംപ്ലൈന്റ് പറയാതെ, ഇതാ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ആ വലിച്ച വലിവുണ്ടല്ലോ ആത്മാവിന്റെ ചിന്തയാൽ ഈ വലിച്ച വലിവിനെ ഒന്ന് വിട്ട് കളഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ പോക്ക് എന്ത് സ്പീഡിലായിരിക്കും എന്ന് അറിയാമോ, അമ്പ് പോണേ, നിങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് അത്രയും ശക്തിയായിട്ട് ചെന്ന് വീഴും. അതായത് അത്രയധികം ആത്മാവിന്റെ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾ പ്രാപിക്കും. മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം എത്ര വലിയതാണോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ആത്മീയമായ വളർച്ച. 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് കടന്നു വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ലളിതമായതായിരിക്കും. പക്ഷെ 10-ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2-ാം ക്ലാസ് പോലെയല്ല, അത് കുറെ കാഠിനമായിരിക്കും. ശരിയാണോ? അപ്പൊ 2-ാം ക്ലാസ് പാസ്സായാൽ 3-ലേക്ക് എത്തുള്ളൂ, 10-ാം ക്ലാസ് പാസ്സായാൽ +11-ലേക്ക് എത്തി, അല്ലെങ്കിൽ +1-ലേക്ക് എത്തി. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മ ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യൻ 10:13 ഞാൻ ചിന്തിക്കുകയാണ്. അവിടെ പറയുന്നു ഇതൊക്കെ പരീക്ഷയുടെ ഒരു ഭാഗമാണ്. ഇതാ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പരീക്ഷ അനുവദിക്കാതെ. ആ പരീക്ഷ എന്ത് ആ ഏത് തലത്തിൽ അനുവദിക്കൂ? നമുക്ക് എന്ത് ശക്തിയുണ്ടോ അതനുസരിച്ചേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ ശക്തിക്കനുസരിച്ചേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ വിഷയങ്ങൾ പരീക്ഷ നിങ്ങൾക്ക് തരാതെ. അപ്പൊ പരീക്ഷ തരും, പരീക്ഷ നമ്മളെ കൊല്ലാനല്ല, പരീക്ഷയ്ക്ക് പോം വഴിയുമുണ്ട്, അതോടുകൂടെ പോം വഴിയും തരും. അപ്പോ ഈ പരീക്ഷയെ കണ്ടുകൊണ്ട് പേടിക്കണ്ട, പകരം ഈ പരീക്ഷയിൽ ഈ വില്ലിങ്ങനെ വലിക്കുമ്പോ നമ്മൾ ഇതിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ട, നമ്മുടെ ശ്രദ്ധ പോകേണ്ട വിശ്വാസിന്റെ നായകനും പൂർത്തിവർത്തനും ആ യേശുവിനെ നോക്കുക. ആ യേശുവിനെ നോക്കുമ്പോ ആ താഴ് മാത്രമല്ല, താഴിനൊരു താക്കോലുള്ളതുപോലെ ആ പരീക്ഷയുടെ പരിഹാരവും ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കടന്നു വരും. നമ്മളെ അത് അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയാവും. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ വിഷയമുണ്ടായി, ഇങ്ങനത്തെ വിഷയമുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഫലം കായ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഫലം കായ്ക്കുന്നതിന് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളേക്ക് ഫലം കായ്ക്കുന്നതിന് കൂടുതൽ പ്രശ്നമായിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാകുന്നു. ഫലം കായ്ക്കുന്നതിന് കൂടുതൽ പ്രശ്നം ഉണ്ടാകും. കർത്താവിന്റെ വചനം പറയുന്നു ഫലം കായ്ക്കുന്നത് കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി അതിനെ വെട്ടി ഒരുക്കും, അതിനെ പ്രൂൺ ചെയ്യും. ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കണം, അതിനായി അതിനെ വെട്ടി ഒരുക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഇതാ പല പല വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ കാണേണ്ട ഇതെല്ലാം കാണേണ്ട എന്നറിയാമോ? ഞാൻ ഇനി അടുത്തത് വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട വ്യക്തിയാണ്. ഏത്? ഈ ലോക ജീവിതം കഴിഞ്ഞാൽ അടുത്തത് ഈ ഭൂമിയുടെ ഭരണാധികാരിയെ സ്വർഗത്തിൽ തന്നെ മാറ്റും. ഒരു പട്ടണം കൊണ്ട് ഞാൻ 10 നേടിയെങ്കിൽ എന്നെ 10 പട്ടണങ്ങളുടെ ഭരണാധികാരിയാക്കാൻ പോവാ, ഒന്നുകൊണ്ട് ഞാൻ നേടിയെങ്കിൽ. അപ്പൊ വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് തരാൻ പോകേണ്ടത്. അപ്പൊ ഇവിടെ എനിക്ക് പലതും ദൈവം അനുവദിക്കും. ഞാൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പലതും ദൈവം എന്റെ ജീവിതത്തിൽ തരും. ഇതാണ് നമ്മൾ എറ്റേണലി നമ്മൾ കാര്യങ്ങളെ കാണണം. ടെമ്പററി ആയിട്ട് നമ്മൾ ഈ സെമത്തേരിക്ക് മുമ്പുള്ള കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ പാനിക്കാവും. അയ്യോ ഇതെന്തോ അങ്ങനെ, ദൈവം എന്താ അങ്ങനെ ചെയ്തേ, ഈ ദൈവം എന്താ ഇങ്ങനെ എന്നുള്ള ചിന്തയിൽ വരും. അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത് എറ്റേണലി കാണണം. ദൈവത്തിന്റെ പദ്ധതി, ആ ഫൈനൽ ഹോപ്പ് ഇല്ലേ, ഫൈനൽ ഹോപ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ചിന്തിക്കണം. അല്ല, താൽക്കാലിക ഹോപ്പിൽ നിന്നല്ല കാര്യങ്ങളെ ചിന്തിക്കണം, ഫൈനൽ ഹോപ്പിൽ നിന്ന് കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതാ അവസാനം ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് കിങ്ഡമാണ്, ഭരണമാണ്. ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് കിങ്ഡം തരുവാനായിട്ട്. എന്തിനാ കിങ്ഡം തരുന്നേ? ആ കിങ്ഡം തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയ ഭൂമിയെ നമ്മൾ വാഴണം. ദൈവ കുടുംബത്തിൽ വസിച്ച്, ദൈവ സ്നേഹം അനുഭവിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, അപ്പോൾ തന്നെ നമ്മൾ ആരും മടിയന്മാരായിരിക്കും, ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാത്തിനും ദൈവം വളക്കും. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ എന്റെ കൂടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആണ് മടിയന്മാരെ, ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാത്തിനും ഞാൻ ഇളക്കും. അവരെ ഇളകിയില്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമാണ്. എല്ല കാരണം ആരും മടിയന്മാരായിരിക്കും, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നില്ല. ഹലോ, എല്ലാവരും ചെറുതാകട്ടെ. ഇതാ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇതാ ഡ്രൈവ് ചെയ്യും, ഈ കൈ തൂമ്പ പിടിക്കും, ഈ കൈ എല്ലാ ഡിഗ്നിറ്റി ഉള്ള വർക്കും ചെയ്യും. അപ്പൊ തന്നെ നമ്മളുടെ ചിന്തയിൽ താഴെയുള്ള വർക്കും ചെയ്യും. ഒന്നിന് നേരത്തെ എനിക്ക് മടിയായിരുന്നു, വൈറ്റ് കോളർ പരിപാടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ തന്റെ ഹെവൻലി കരികുരത്തിലൂടെ എന്തും ചെയ്യാൻ, അതായത് അത് കള്ളത്തരവും തിന്മയും ഒഴിച്ച് ബാക്കി എല്ലാ പണിയും ചെയ്യുവാനൊക്കെ വേണം. ഇതാ മനസ്സ് തോന്നും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. ഇതാ നമ്മൾ ദൈവത്തിന്റെ ആ തിരുഹിതത്തിന് കൊള്ളാവുന്നവളാണ് എന്ന് നമ്മൾ തെളിയിക്കുവാനായിട്ട് ഇടയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ആ ദൈവത്തിന്റെ സ്ട്രാറ്റജിയെ, ദ പ്ലാൻ ഓഫ് ആക്ഷൻ, മനുഷ്യന് കൊടുത്ത കരിക്കുലമാണ് 1:28. അതൊന്ന് വായിച്ച് അതൊന്ന് അതിലെ ഫ്ലഷും സ്പിരിറ്റും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇനി ഫ്യൂച്ചറിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓ ലോർഡ്, ഐ ലവ് യു. ഇത് നിങ്ങൾക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഗത്താണ് വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓ ലോർഡ്, ഐ ലവ് യു. ജെനിസിസ് ചാപ്റ്റർ 1:28. ഇതാണ് ഹെവൻലി കരിക്കുലം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്റെ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ലോർഡ്, ഐ ലവ് യു. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പൊ ദൈവം ഒരു കൽപ്പന കൊടുക്കുക, മനുഷ്യനെ അനുഗ്രഹിച്ച് കൽപ്പന കൊടുക്കുകയാണ്. ഇതിലെല്ലാം ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ട്, പവർ മുഴുവൻ ഇതിനുള്ളിലുണ്ട് ഈ സ്ട്രാറ്റജിയിൽ. അപ്പോ അതിന് അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ആ അനുഗ്രഹത്തിന്. ഈ അഞ്ച് സ്റ്റെപ്പുകൾ നമ്മളൊന്ന് ശരിക്കും പഠിക്കണം. ഇത് ആത്മീയ ജീവിതത്തിന്റെ എ ബി സി ഡി ആണ്. ആത്മീയ ജീവിതത്തിന്റെ എ ബി സി ഡി. എ ബി സി ഡി അറിയാൻ പാടില്ലാത്ത ഒരുവനോട് ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുമോ? എഴുതത്തില്ല. ഇതാണ് നമ്മുടെയും വിഷയം. ദൈവരാജ്യ സുവിശേഷം പറയുമ്പോൾ പലർക്കും മനസ്സിലാകാത്തതിന്റെ കാരണം ഫ്ലഷ് സ്പിരിറ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കർത്താവ് പറഞ്ഞ് ജഡത്താൽ ജനിച്ചത് ജഡമാണ് ആത്മാവ് ജനിച്ചത് ആത്മാവാണെന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിക്ക് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല. ഇതിന്റെയൊക്കെ കാരണം എ ബി സി ഡി അറിയാത്തവന് ഇംഗ്ലീഷ് എഴുതാൻ പറ്റാത്തത് പോലെയാണ്. ഇതാ ആത്മീയ ജീവിതത്തിന്റെ എ ബി സി ഡി ആണ് ഉൽപ്പത്തി 1:28. ഇതാണ് ഹെവൻലി കരിക്കുലം. ഹെവൻലി കരിക്കുലം അവിടുത്തെ സിലബസ് ആണിത്. അപ്പൊ അഞ്ച് സ്റ്റെപ്പുകളുള്ള ഒരു സിലബസിന്റെ അവസാനമാണ് ഭരണത്തിലേക്ക് എത്തുന്നുള്ളൂ, ഡൊമീനിയനിലേക്ക് എത്തുന്നുള്ളൂ. ഈ സന്താനപുഷ്ടിയുള്ള പെരുകി ഭൂമി നിറഞ്ഞ അതിനെ വാഴണം. അപ്പൊ വാഴ്ചയിലേക്ക് എത്തിയത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതില് ഫ്ലഷിന്റെ സ്റ്റെപ്പും ഉണ്ട്, സ്പിരിറ്റിന്റെ സ്റ്റെപ്പും ഉണ്ട്. സ്പിരിറ്റിന്റെ സ്റ്റെപ്പിലാണ് വാഴ്ചയൊക്കെ നടക്കുന്നത്. ഫ്ലഷിന്റെ സ്റ്റെപ്പിലാണ് ഇതാ സന്താനപുഷ്ടിയുള്ള പെരുകി ഭൂമി നിറയുന്ന നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു ഡൊമോ ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിൽ ആശ്രയിച്ചൊരു ഡൊമോ. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടാ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ അതിട്ട് നമുക്ക് ഇതുപോലത്തെ ഏതൊരു ഷെൽഫാണ് നമുക്ക് ഷെൽഫിൽ ഈ സഹോദരിമാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൽ സ്ലൈഡ് ഇടും, ഇതില് അവരുടെ മുഖത്ത് തയ്ക്കുന്ന ചായ ഇടും, ഇതിനെ ഓരോന്നിലോരോന്ന് ഇട്ട് വയ്ക്കും. അപ്പോൾ സ്ഥലം ലാഭിക്കുക. പിന്നെ ചില സഹോദരിമാർ ഇത് കിച്ചണിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. അപ്പോ ഇത് അഞ്ച് ഷെൽഫുകൾ ഇതിന് കാണാം. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ അഞ്ച് സ്റ്റെപ്പുകളുള്ള ഒരു ഹെവൻലി കരിക്കുലം ആദ്യം പറഞ്ഞേക്കണേ. അഞ്ച് സ്റ്റെപ്പ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതില് ഇത് ഒന്നാമത്തേത്. അതിന് അഞ്ച് സ്റ്റെപ്പ് നമുക്ക് പേരിടാം കേട്ടോ. ഒന്നാം നില. നമുക്ക് ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് നിലയുണ്ടെങ്കിൽ ഇതാ ദുബായിൽ ചർച്ചിൽ അല്ലെങ്കിൽ റാസൽ കൈമൽ ചർച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും പേരുണ്ട്. ഇതാ ഒന്നിനിപ്പോ സെന്റ് ലൂക്ക് ചർച്ച്, അതിൻ്റെ ഉള്ളിൽ തന്നെ സെന്റ് മാത്യൂസ് ഹോള്, ഇതാ സെന്റ് ആൻഡ്രൂസ് ഹോള്, അങ്ങനെ ഓരോന്നിനും പേരിട്ടിട്ടുണ്ട്. നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ താഴെ മരിയ ബ്ലോക്ക് ഇതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് ഇങ്ങനെ പല പല ബ്ലോക്കുകൾ ഉള്ളതുപോലെ ഇതിൽ നമുക്ക് പേരിടാം, വചനപ്രകാരം പേരിടാം. അവിടെ പറയാണ് ദൈവം ഒരു അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി. അപ്പോൾ ഒന്നാമത്തെ ഫ്ലോറിന്റെ പേര് സന്താനപുഷ്ടി ഫ്ലോർ. നമുക്ക് ഇംഗ്ലീഷ് പേരിടാം, അതാണ് ഇത്ര ബ്യൂട്ടിഫുൾ. അവിടെ ഫ്രൂട്ട്ഫുൾ എന്നതിന് പേര് ഫ്രൂട്ട്ഫുൾ ഫ്ലോർ. ഇനി രണ്ടാമത്തെ പേര് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. അപ്പോൾ പെരുകി ഫ്ലോർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, പെരുകി നില എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതായത് മൾട്ടിപ്ലൈ ഫ്ലോർ. നീ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തത് മൾട്ടിപ്ലൈ. ഇനി മൂന്നാമത്തേത് നിറയുക. നിറയുക എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇത് റിപ്ലനിഷ് എന്നാണ് അതിൻ്റെ അർത്ഥം. റിപ്ലനിഷ് ഫ്ലോർ മൂന്നാമത്തേത്. ഇനി നാലാമത്തെ ഫ്ലോറ് അവിടെ പറയാണ് ഇതാ അടക്കുക, അതിൻ്റെ കീഴടക്കുക. കീഴടക്കുക അതിന് ഇംഗ്ലീഷിൽ സബ്ഡ്യൂ ഫ്ലോർ. നാലാമത്തേത് കീഴടക്കുക, സബ്ഡ്യൂ ഫ്ലോർ. ഇനി അഞ്ചാമത്തെ ഫ്ലോറ് ഇവിടെ അഞ്ചാമത്തെ എത്തുമ്പോഴാണ് ഭരണം വരികയുള്ളൂ. അഞ്ചാമത്തെ ഫ്ലോറാണ് ദ ഡൊമീനിയൻ ഫ്ലോർ. ഉണ്ടോ വാഴ്ച, ഡൊമീനിയൻ വാഴ്ച. അപ്പോ ഉൽപ്പത്തി 1:26 ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്തിനാ? വാഴാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പോൾ ഡൊമീനിയൻ വാഴ്ച നടക്കണമെങ്കിൽ അഞ്ചാമത്തെ നിലയിൽ നടക്കുള്ളൂ. ഇതൊരു എപ്പോഴും ഓർമ്മ വേണം, വാഴ്ച നടക്കണമെങ്കിൽ അഞ്ചാമത്തെ നിലയിലേ നടക്കുകയുള്ളൂ. വാഴ്ച നടക്കണമെങ്കിൽ അഞ്ചാമത്തെ നിലയിലേ നടക്കുകയുള്ളൂ. കിങ്ഡം പ്രാപിക്കുന്നത് അഞ്ചാം നിലയിലാണ്. അത് അഞ്ച് നിലയുള്ള ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കെട്ടണം. നിങ്ങൾ ഡയറക്റ്റ് അഞ്ചാം നില കെട്ടാൻ പോയ കാര്യം നടക്കുമോ? നടക്കില്ല. ആദ്യം മുതലേ കെട്ടി വരണം അല്ലേ. ഒന്നാം നില, രണ്ടാം നില, മൂന്നാം നില, നാലാം നില, എന്നിട്ട് വേണം അഞ്ചാം നില കെട്ടാൻ. അപ്പൊ അഞ്ചാം നില കെട്ടണം. അപ്പോൾ ആ ഒരു തലം നമ്മൾ മനസ്സിലാക്കിയാട്ടെ. അഞ്ചാം നില നമ്മൾ കെട്ടി അവിടെ എത്തുവാനായിട്ട് ഇടയാകണം. ഇനി ശ്രദ്ധിച്ചോളുക, ഇതാ ഈ ഒരു തലത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി. കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്. ഇത് നമ്മളിനി ഇതിന് നമ്മളിപ്പോൾ ഈ ബിൽഡിങ്ങിനെ നമ്മൾ പൊളിക്കാൻ പോകാം. ഇവിടെ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ബിൽഡിങ്ങിനെ പൊളിക്കും. അത് പൊളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജഡമണ്ഡലവും ആത്മമണ്ഡലവും രണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇന്ന് ജനത്തിന് ജഡമണ്ഡലവും ആത്മമണ്ഡലവും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല. കർത്താവിന്റെ വചനം പറയുന്നു ജഡത്തിനനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. അവർ ജീവിക്കുന്ന എന്ത് സംഭവം? ആത്മാവിനനുസരിച്ചാൽ, ആത്മാവിനനുസരിച്ച് ജഡത്തിന് പ്രവർത്തിച്ചാൽ നീ മരിപ്പിച്ചാൽ നീ ജീവിക്കും. ഈ ജനത്തിന് സംഭവം മനസ്സിലാകുന്നില്ല. ഇതിൽ ഏതാണ് ജഡമണ്ഡലം, ഏതാണ് ആത്മമണ്ഡലം? പ്രിയ സഹോദരങ്ങളെ, ഇതിൽ ആദ്യത്തെ മൂന്ന് നിലകൾ ജഡമണ്ഡലമാണ്. അതിനുശേഷമുള്ള രണ്ട് മണ്ഡലം ആത്മമണ്ഡലമാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ആഴങ്ങളും അടുത്ത സന്ദേശത്തിലേ മനസ്സിലാക്കുള്ളൂ. അപ്പോ ആദ്യത്തെ മൂന്ന് മണ്ഡലം, അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ആന്റെ സ്ട്രാറ്റജി, സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുക, ഇത് ജഡമണ്ഡലമാ. ജഡമണ്ഡലം, ഇനി നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാ നീ മരിക്കും. അത് ഈ മണ്ഡലത്തിന്റെ മണ്ഡലമാ. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ഇവിടെ ഇവിടെ കൊണ്ട് അധ്വാനിക്കുക, ഇതുകൊണ്ട് ഈ മൂന്ന് നില കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുക, പക്ഷെ അവസാനം ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇനി ഇതിനു ശേഷമുള്ള ഇതിന്റെ മൂന്ന് മണ്ഡലം, ഈ രണ്ട് മണ്ഡലം കണ്ടല്ലോ, ഇത് ആത്മമണ്ഡലമാ. അതാണ് അടക്കുക, അടക്കുക, പിന്നെ വാഴുക. ഇത് രണ്ടും ആത്മമണ്ഡലത്തിന്റെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ ശ്രദ്ധിച്ച് പറയട്ടെ, ഇപ്പൊ ആദത്തിന് കൊടുത്തപ്പോ ഇത് ഫുൾ സ്ട്രാറ്റജി കൊടുത്തു, ഫുൾ സ്ട്രാറ്റജിയെ കൊടുത്തു. അഞ്ച് നിലയുള്ള പ്ലാനാണ് ഹെവൻലി കരിക്കുലം കൊടുത്തത്. എന്നാൽ ആദം അനുസരണക്കേട് കാണിച്ചു, ആദം അനുസരണക്കേട് കാണിച്ചപ്പോ, അതായത് നന്മ തിരുമലയെ കുറിച്ചുള്ള അതിന്റെ വിഷത്തിന്റെ ഫലം നീ കഴിക്കരുത്, നീ കഴിച്ചാൽ നീ മരിക്കും എന്ന് ആദത്തോട് പറഞ്ഞു. ആദത്തോട് പറഞ്ഞു, ആദം എന്ത് ചെയ്തു, ആദം അവിടെ അനുസരണക്കേട് കാണിച്ചു, അത് കഴിച്ചു, അത് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോ ആ ഈ മനുഷ്യന് പിന്നെ മരണം സംഭവിച്ചതിനാൽ അവന്റെ ആത്മാവിന്റെ പാർട്ട് അവനിൽ നിന്ന് ഡെഡായി മാറി, അവന്റെ ജഡത്തിന്റെ പാർട്ട് മാത്രം അവിടെ നിലകൊണ്ടു, അതിലും മരണം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ശ്രദ്ധിച്ചോട്ടോ, ആത്മാവിന്റെ പാർട്ട് അവന്റെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോ നമുക്ക് അപ്പോഴത്തെ അവസാനത്തെ മൂന്ന് നില ഇവിടെ നിന്ന് മാറ്റണ്ടേ, അവസാനത്തെ രണ്ട് നില ഇവിടെ മാറ്റണ്ടേ, അവസാനത്തെ രണ്ട് നില ആത്മാവിന്റെ പാർട്ട്, അതായത് കീഴടക്കുക, ജയിക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ നമ്മൾ ഈ മിഷ്യൻസ് ഒക്കെ കേടായി വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് പോകണം, അതായത് ഫാക്ടറി സെറ്റിങ്ങിലേക്ക് തിരിച്ചുവിടും. ഫാക്ടറി സെറ്റിങ്ങിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രാം കറക്റ്റഡ് ആയതൊക്കെ റിട്ടേൺ ആവും. അപ്പോ ഇതാണ് നമ്മളുടെ ഡിഫോൾട്ട് ഫാക്ടറി സെറ്റിംഗ്. ഈ ഫാക്ടറി സെറ്റിങ്ങിന് നമ്മൾ ഔട്ടായി, ശ്രദ്ധിച്ചോട്ടോ, ഔട്ടാകുന്നുണ്ട് കേട്ടോ. ഈ അവസാനത്തെ രണ്ട് നില പോകാൻ പോവാ മനുഷ്യന്റെ ജീവിതത്തിൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്, നോക്കട്ടെ. രക്ഷപ്പെട്ടു. ശ്രദ്ധിച്ചു, ആത്മമണ്ഡലത്തിൽ മനുഷ്യൻ മരിച്ചു, ഇത് ജഡമണ്ഡലം, ഇത് ആത്മമണ്ഡലം. ആത്മമണ്ഡലത്തിൽ മനുഷ്യൻ മരിച്ചു. സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ ഇന്ന് കേൾക്കുന്നതേയില്ല, ഒരു സുവിശേഷം കേൾക്കാൻ പറ്റത്തില്ല. സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, അത് കിങ്ഡത്തിൽ കർത്താവ് യേശുവിന്റെ സുവിശേഷത്തിൽ മാത്രമേ കേൾക്കുള്ളൂ. ഇതങ്ങ് മാറി, ശ്രദ്ധിച്ച്, ഇതങ്ങ് മാറി. ഇനി മനുഷ്യൻ എന്ത് മാത്രമായി, മനുഷ്യൻ വെറും ജഡം മാത്രമായി, വെറും ജഡം മാത്രമായി. മൂന്ന് നിലയുള്ളൂ ഇന്നത്തെ ലോക ജീവിതത്തില്, മനുഷ്യൻ ഈ മൂന്ന് നിലകൾ മാത്രമേ ഉള്ളൂ, അപ്പുറത്തേക്കില്ല. ഇതാണ് നമ്മളെ സീറോ ആക്കുന്ന ലോകത്തിന്റെ സ്ട്രാറ്റജി. ഇത് മരണത്തിന്റെ കീഴിലാണ്, ഇത് മരണത്തിന്റെ കീഴിലാണ്, ഈ നിലകളേ ഉള്ളൂ. അപ്പോ ഇതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ആദ്യം ജീവനുള്ള ദേഹി എന്ന് ഉൽപ്പത്തി 2:7 മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ദൈവം, പിന്നെ അടുത്ത സ്റ്റേജിൽ ദൈവം വാക്കുമാറ്റി പറഞ്ഞു എന്ന് നമുക്ക് തോന്നും. ദൈവം വാക്കുമാറ്റിയതല്ല, അവന്റെ അവസ്ഥ കണ്ടിട്ട് ദൈവം പറയാണ്, ഇവൻ ജഡൻ തന്നെയല്ലയോ. ഉൽപ്പത്തി 2:7 ദൈവം പറഞ്ഞൊരു കാര്യം, ഇതാ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാ ദൈവം പറഞ്ഞേ. ഉൽപ്പത്തി 2:7 ഞാൻ വായിക്കാം. യഹോവയായി ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ അത് അഞ്ച് നിലയുള്ള സമയത്താ പറഞ്ഞേട്ടോ. പാപം ചെയ്ത് ആത്മമണ്ഡലത്തിൽ മരണം സംഭവിച്ചു, ജഡമണ്ഡലത്തിലേക്ക് മരണം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മമണ്ഡലത്തിൽ അവൻ ഉറക്കാവസ്ഥയിലായി, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ വിട്ടു, തേജസ് വിട്ടുമാറി. ഇനി ദൈവം തന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുമ്പോൾ ജീവനുള്ള ദേഹി എന്നല്ല പറയുന്നത്, അതിന്റെ 6 ഇതാ ദൈവം അതിന്റെ 3 കടന്നു ദൈവം പറയുകയാണ്, അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം വാനിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ. ശ്രദ്ധിച്ചേ, ജീവനുള്ള ദേഹി, ആത്മാവുള്ള ദേഹിയായ മനുഷ്യന്റെ എന്തൊക്കെ പോയി? ഇതാ ആത്മാവും ദേഹിയും, ആത്മമണ്ഡലം മരണത്തിന്റെ കീഴിൽ പോയി. ജഡമണ്ഡലം ഇതാ മരണത്തിലേക്ക് വന്നു, മരണത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തലത്തിലാണെന്ന് മനുഷ്യനായിരിക്കുന്നത്, ഈ ഒരു തലത്തിലാ. ഇപ്പോ ദൈവവചനം പറയുന്നവൻ ജഡം തന്നെയല്ലയോ? ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോടോ, ഈ വീണുപോയ ആദത്തെ, അല്ലെങ്കിൽ ആദത്തിന്റെ മക്കളെ, മക്കളിൽപ്പെട്ട ഒരാളാണ്, ഒരു വ്യക്തിയാണ് നോഹ. ഈ നോഹയെ ദൈവം ഇതേ അനുഗ്രഹം കൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ അനുഗ്രഹം കൊണ്ട് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തില് 5 നിലയില്ല, 3 നിലയേ ഉള്ളൂ. 5 നിലയില്ല, 3 നിലയേ ഉള്ളൂ. 3 നില അനുഗ്രഹമാണ് നോഹയ്ക്ക് കൊടുത്തുള്ളൂ, 5 നില കൊടുത്തില്ല. കാരണം അനുഗ്രഹം കൊടുക്കുന്ന ദൈവത്തിന് അറിയാം, ഈ നോഹ ആദത്തിന്റെ മക്കളെ കൊണ്ട് 5 നില കെട്ടാൻ പറ്റില്ല, 3 നിലയെ കെട്ടാൻ പറ്റൂ. ഏതൊക്കെയാണ് 3 നില? സന്താന പുഷ്ടിയുള്ളവനാകുക, പെരുകുക, ഭൂമിയിൽ നിറയുക. ഇതിന്റെ അപ്പുറം ഇവനെ കൊണ്ട് ഒന്നും പറ്റില്ല. കാരണം ഇവനിനി വാഴാൻ പറ്റില്ല, കാരണം ഇവന് ഓൾറെഡി മരണം വാഴുക, ഇവനെ മരണം വാഴുകയാണ്. അതുകൊണ്ടാണ് അപ്പൂപ്പന്മാരൊക്കെ എന്തി, അമ്മൂമ്മമാരൊക്കെ എന്തി, എല്ലാവരും മരിച്ചു പോയില്ലേ, എല്ലാത്തിനും മരണം വാഴുകയാണ്. അതുകൊണ്ട് 5 നില അനുഗ്രഹം ഇന്ന് മനുഷ്യന് ഇല്ല, മനുഷ്യനുള്ളത് 3 നില അനുഗ്രഹമേ ഉള്ളൂ, 3 നില അനുഗ്രഹം. അപ്പൊ ഇതേ അനുഗ്രഹം തന്നെ വെള്ളപ്പൊക്കത്തിന് ശേഷം ദൈവം, ആ ഫ്ലഡിന് ശേഷം ദൈവം നോഹയെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം 1:9 നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ 2 നിലകൾ, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, അതവിടെ കാണില്ല. ശ്രദ്ധിച്ചോ, നമുക്കവിടെ വായിക്കാം. ലോർഡ് ഐ ലവ് യു. 1:9 ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. അവരോട് അരുളിച്ചെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറയുവിൻ. അത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചേ. നിങ്ങൾ 1 നില സന്താനപുഷ്ടിയുള്ളവരായി, 2 പെരുകുക, 3 ഭൂമിയിൽ നിറയുക. 4 നില 5 നില ഇല്ല, സബ്ഡ്യൂ ഇല്ല, ഡൊമിനിയനും ഇല്ല. കാരണം നിന്നെ ഓൾറെഡി മരണം സബ്ഡ്യൂ ചെയ്ത് കഴിഞ്ഞു, നിന്റെ മേൽ മരണം വാഴുകയാണ്. പിടുത്തം കിട്ടിയ മാനവരാശി, ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ ABCD. ആത്മീയ ജീവിതത്തിന്റെ ABCD ആണ്. ഈ ABCD പഠിച്ചാൽ ഇത് നോഹയുടെ ആ ജീവിതം, ഇതാ ഒരു ഫ്ലഷ് തലത്തിൽ, അല്ലെങ്കിൽ ആദത്തിന്റെ മക്കളുടെ ജീവിതം ഒരു ജഡ തലത്തിൽ മാത്രം ഒതുങ്ങി. ഇതുകൊണ്ടാണ് സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യനോട് പറഞ്ഞത്, മക്കളെ ഈ ഫ്ലഷ് ലൈഫ്, ഈ ജഡ ജീവിതം, ഇസ് പ്രോഫിറ്റ് നത്തിങ്, ഇതില് യാതൊരു ലാഭവും ഇല്ല. മനസ്സിലായോ? പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൊണ്ട് ലാഭം ഉണ്ടാക്കണം. ഇതിന് യാതൊരു ലാഭവും ഇല്ല. ഇതുകൊണ്ട് എറ്റേണൽ ഹോപ്പിൽ, നിത്യമായ പ്രത്യാശയിൽ, ഫൈനൽ ഹോപ്പിലേക്ക് നീ ലാഭം ഉണ്ടാക്കണം. അതെങ്ങനെ സാധിക്കും? ആദ്യനാണ് യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ട് വന്നത്. എന്തിനാണെന്നറിയാമോ? ഈ 3 നില കെട്ടാൻ വേണ്ടിയല്ല, സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയാനല്ല. അങ്ങനെയെങ്കിൽ യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നേനെ, ഒരു കല്യാണം കഴിച്ച് കുട്ടികളായി ഭൂമിയിൽ നിറഞ്ഞ്. യേശു കാണിച്ചില്ല. മനസ്സിലായോ? ഇത് ഇന്ന് നമുക്ക് സെക്കൻഡറിയോ, വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പോലും 1 Cor 7 പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ പോലെ വിവാഹം കഴിക്കാതിരുന്നാൽ നല്ലത്, ഞെട്ടിപ്പോരുത്. കാരണം അത് നിർബന്ധമില്ല, ദാറ്റ്സ് ഓപ്ഷൻ. എന്നിട്ട് പറയാണ്, നിങ്ങളെ കൊടുക്കിടാൻ പറഞ്ഞൊന്നുമല്ല ഞാനിത്, നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഓ, നല്ലൊരു ബിസിനസ്സുകാരനെ പോലെ പറയണേ, നിങ്ങളുടെ കൂടുതൽ പ്രതിഫലത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നേ. പിന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ വയ്യ, അങ്ങനെ കിടന്ന് എരിയുവാണെങ്കിൽ പോയി കല്യാണം കഴിച്ചു. ബൈബിളിലെ ഭാഷയും പറയുന്നേ. പക്ഷെ നിങ്ങൾക്ക്, നിങ്ങൾ എന്നെ പോലെ ഇരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. കാരണം വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് വെച്ചാൽ ഭർത്താവിനോട് ചിന്തിക്കുന്നു, വിവാഹം കഴിഞ്ഞവൻ ഭാര്യ എങ്ങനെ സന്തോഷിപ്പിക്കാന്ന് വെച്ചാൽ ഭാര്യകളോട് ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നെ പോലെ പാർത്താൽ എപ്പോഴും കർത്താവിനെ കുറിച്ച് ചിന്തിക്കും, കർത്താവിനെങ്ങനെ പ്രസാദകരമായി ജീവിക്കാം, പ്രസാദകരമായി ജീവിക്കാം എന്ന് ചിന്തിച്ച് കർത്താവിന്റെ പ്രവൃത്തിയിൽ വ്യാപൃതനായിരിക്കും. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ പോയി കഴിച്ചോ, പക്ഷെ നിങ്ങൾക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാവും. പറയേണ്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു നമുക്ക്. ഹല്ലേലൂയ. എല്ലാം പ്രോഫിറ്റ് ഉദ്ദേശിച്ച പറഞ്ഞേ, പ്രോഫിറ്റ് ഉദ്ദേശിച്ച്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാട്ടെ. ഈ മൂന്ന് നില ജഡം ഇവിടെ കൊണ്ട് തീരും, ഫ്ലഷ്, പ്രോഫിറ്റ്, നത്തിങ്. പക്ഷേ യേശുവിനെ അയച്ചത് എന്താണെന്നറിയാമോ? ഇനി വീണ്ടും ഈ മൂന്ന് നില കെട്ടാൻ വേണ്ടി തുടങ്ങാനല്ല, കെട്ടാൻ പറ്റാത്ത അടുത്ത രണ്ട് നില കെട്ടണം. ഇതിനാ യേശുവിനെ അയച്ചേ. നമ്മൾ എന്താ ചെയ്തത്? യേശുവിനെ അയച്ചിട്ട് ഈ സംഭവം, ഈ ജഡം, അതായത് ഒരു പ്രോഫിറ്റും ഇല്ലാത്ത ഈ ജഡം, ഈ ജഡത്തിന് വേണ്ടി യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. നമ്മുടെ പഴയ മനോഭാവമാണേ വിഗ്രഹ മനോഭാവം. ഇതിനു വേണ്ടി ആര് ആരാധിച്ചാ കിട്ടും. ഈ മൂന്ന് മണ്ഡലം കിട്ടാൻ വേണ്ടിയാണ് യേശുവിന്റെ പുറകെ പോണേ. അയ്യോ, ദൈവം യേശുവിനെ അയച്ചത് ഇതിനു വേണ്ടിയല്ല. യേശുവിനെ അയച്ചത് കിങ്ഡം സ്ഥാപിച്ചെടുക്കാനാ, ഡൊമിനിയൻ സ്ഥാപിച്ചെടുക്കാനാ. അപ്പൊ കർത്താവ് പറഞ്ഞു, മക്കളെ ആദ്യം ഇതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടേ, എന്ത് തിന്നെ എന്ത് കുടിക്കുക ഇതല്ല അന്വേഷിക്കേണ്ടേ, ആദ്യം കിങ്ഡം അന്വേഷിക്കേ, അതോടുകൂടെ ഇത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എന്റെ ഹീറോ പറഞ്ഞതാ, എന്റെ കർത്താവ് പറഞ്ഞതാ. ശ്രേഷ്ഠകരമായ വാക്ക്, ഇന്നും മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല ഇത്. മുമ്പേ നീ അന്വേഷിക്കേണ്ടത് നാലാം നിലയും അഞ്ചാം നിലയും കെട്ടുന്നതിനെ കുറിച്ച്, ദൈവരാജ്യം അന്വേഷിക്കുക, ഡൊമിനിയൻ അന്വേഷിക്കുക, അതോട് കൂടെ ഇത് നിനക്ക് കിട്ടും. ഇത് നിനക്ക് സെക്കൻഡറി ആണ്, ഇതാണ് പ്രൈമറി, ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ജഡമണ്ഡലം, ഇതാണ് ആത്മമണ്ഡലം. ആദ്യത്തെ മൂന്ന് നില ജഡമണ്ഡലം മാത്രമാണ്, തുടർന്നുള്ള ഈ രണ്ട് നിലകളാണ് ആത്മമണ്ഡലം. സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുക, എവിടെ? ആത്മമണ്ഡലത്തിലല്ല, ജഡമണ്ഡലത്തിൽ. എന്നാൽ സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, കീഴടക്കുക, വാഴുക, ഇത് ആത്മമണ്ഡലമാ. ഇത് ജഡത്തിന് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് സന്താനപുഷ്ടിയുള്ള പെരുകി ഭൂമിയിൽ നിറയാനല്ല പറഞ്ഞത്, പകരം യേശു പറയാണ് സബ്ഡ്യൂ, ജയിക്കുന്നവൻ, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവൻ എന്നോടുകൂടെ വാഴും. ഡൊമിനിയൻ. വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം മൂന്നാമധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾ അവിടെ കാണുന്ന സന്താനപുഷ്ടികളെ പെരുകാനല്ല, ഈ അവസാനത്തെ നാലാം നിലയോ അഞ്ചാം നിലയോ, ഹെവൻലി കരിക്കുലത്തിന്റെ നാലാം നിലയോ അഞ്ചാം നിലയോ ആണ് യേശു ഇവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾ ദൈവത്തിന് ബൈബിൾ പഠിക്കുന്ന വ്യക്തികളല്ലേ? ഹെവൻലി കരിക്കുലത്തിന്റെ നാലാം നിലയോ അഞ്ചാം നില. ഏതെന്താണ് നാലാം നില? ജയമാണ് നാലാം നില, ഭരണമാണ്, വാഴുകയാണ് അഞ്ചാം നില. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവൻ വാഴും. ഇതല്ലേ ബൈബിളിന്റെ സന്ദേശം? ഇതാണോ നമ്മൾ പ്രസംഗിക്കുന്നത്? ഇതാണോ നമ്മൾ കേൾക്കുന്നേ? നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇതാണ് നമ്മൾ കേൾക്കുന്നത്, അന്യവസ്ത്രാദി സർവ നന്മകൾ. ഇതല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കണേ? എന്നാ കർത്താവ് എന്നോട് പറഞ്ഞ എന്താ? ഇതാണോ പറഞ്ഞേ? ഇതല്ല മക്കളെ നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് കിങ്ഡമാ, കീഴടക്കാൻ, വാഴുന്നതിന് അന്വേഷിക്കുക, അതോടുകൂടെ ഇത് നിങ്ങൾക്ക് നൽകപ്പെടും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ തെറ്റിപ്പോയിരിക്കുന്നു, നമ്മൾ വളരെ തെറ്റിപ്പോയിരിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിന്റെ സന്ദേശം മുഴുവൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ജയിച്ചാൽ, ആര് ജയിച്ചതുപോലെ? ഞാൻ ജയിക്കുന്നത് പോലെ, ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾ ജയിച്ചാൽ, അതാണ് നാലാം നില. ഇതാ സദൈ സബ്ഡ്യൂ എന്ന് പറയുന്നത്, അടക്കുക. എങ്കിൽ നിങ്ങൾ എന്നോടുകൂടെ വാഴും. ഇതാണ് അഞ്ചാം നില. ഇതിന്റെ പേരാണ് ഡൊമിനിയൻ. ഒരു രണ്ട് വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ ആഴ്ച മുഴുവനത് ചിന്തയായിരിക്കട്ടെ, ചിന്തയായിരിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇതിന്റെ ആഴങ്ങളിലേക്ക് വീണ്ടും കടന്നു പോകാം. ഇതാ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ 21 വാക്യത്തിൽ ലവോദിക്യ സഭയോട് പറയുന്ന ദൂത് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. കർത്താവ് പ്രസംഗം വേറെ ആരും അല്ല, പാസ്റ്റർ ചാക്കോയോ അല്ല, പാസ്റ്റർ അന്തപ്പനോ അല്ല, കർത്താവ് യേശുവാ. ശ്രദ്ധിച്ചേക്കുക, ജയിക്കുന്നവന്, അതായത് നാലാം നില കെട്ടുന്നവന്, എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. അടുത്തത് സിംഹാസനത്തിനാ, വാഴാനാ, സിംഹാസനത്തിൽ ഡൊമിനിയൻ ഇരിക്കാൻ വരം നൽകും. ഇതാണ് സഭയ്ക്കുള്ള സന്ദേശം, ഇതാണ് എല്ലാ സഭകൾക്കുള്ള സന്ദേശം. അത് ഏത് സഭയാകട്ടെ, കത്തോലിക്കനാകട്ടെ, ബെന്തക്കോസ്കാരനാകട്ടെ, സി എസ് ഐ ആകട്ടെ, പ്രൊട്ടസ്റ്റന്റ് ആകട്ടെ, ഏത് ബ്രദറങ്കാരനാകട്ടെ, ഏത് ഗ്രൂപ്പാകട്ടെ, ദൈവസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഒന്നുമില്ല, ഒന്നുമില്ല. ദൈവത്തിന് എല്ലാവരും മക്കൾ തന്നെയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ആരായിക്കോട്ടെ, നിങ്ങളുടെ സന്ദേശം ജയിക്കണം. അല്ലാണ്ട് ആരാധിക്കണമല്ല, എപ്പോഴും ആരാധന വേണം. 24 മണിക്കൂറും അകത്തലത്തിൽ ആരാധന വേണം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, യേശുവിനെ കർത്താവ് കർത്താവ് വിളിക്കുകയും പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് വരാതിരുന്നിട്ട് എന്താ കാര്യമുള്ളേ? ഇതാ ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ജയിക്കുകയും നാലാം നില കെട്ടുകയും തുടർന്ന് അഞ്ചാം നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നവരാണ് ഇതെല്ലാം അവകാശമാക്കുന്നത്. നാലാം നില കെട്ടിയാൽ അഞ്ചാം നിലയിൽ അവകാശം കടന്നു വരും, വായിച്ചയിലേക്ക് കടന്നു വരും.
ജയിക്കുന്ന ഒരു അവകാശമാക്കും. ഞാൻ ജയിച്ചതിന് പിതാവിന്റെ സിംഹാസനത്തിരുന്നതുപോലെ ജയിക്കുന്നവരെ എന്നോടുകൂടെ എന്റെ
സിംഹാസനത്തിൽ ഇപ്പൊ വരം നൽകും, സിംഹാസനത്തിരിക്കാൻ വരം നൽകും.
ഒരു വാക്കിയോട് വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാം അധ്യായം വീണ്ടും സഭയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന കാര്യം എന്ന് പറയുന്നത് തുയനേരയിലെ സഭയോട് പറയുകയാണ്. ഇതാ അതിന്റെ 26-27
ഇത് തന്നെ സംഭവം.
ജയിക്കുകയും
നാലാം നില കെട്ടുന്നവൻ ജയിക്കുകയും
ഞാൻ കൽപ്പിച്ച പ്രവർത്തികൾ അവസാനത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ,
ജാതികളല്ല തെറ്റ്, രാഷ്ട്രങ്ങളുടെ മേൽ, നേഷൻസ്,
ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ
അധികാരം കൊടുക്കും. അധികാരം ഇത് കണ്ടോ, ഇതാണ് വായിച്ച.
അവൻ ഇരുമ്പ് കോൾ കൊണ്ട്
അവരെ മേയ്ക്കും. ഇരുമ്പ് കോൾ കൊണ്ട് അവരുടെ മേൽ വാഴുമെന്ന്, രാഷ്ട്രങ്ങളെ വാഴുമെന്ന് നിങ്ങൾ വേണം. ഇനി അടുത്ത USA അടുത്ത ആഫ്രിക്കയെയും അടുത്ത ഈ ലോകത്തിലെ ഓസ്ട്രേലിയയും ഇന്ത്യയും ഒക്കെ വാഴാൻ നിങ്ങൾ വേണം. നേഷൻസ് വാഴുമെന്ന് പറയുന്നേ അടുത്ത ഗവൺമെന്റ് വരുന്നു. യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ അടുത്ത ഗവൺമെന്റ് വരുന്നു. ജെറുസലേം തലസ്ഥാനമാക്കി വാഴാൻ പോവുകയാണ്. അപ്പൊ കർത്താവ് പറയാണ് അതിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്, ഇവിടെ നിങ്ങളുടെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. അപ്പൊ ജയിച്ചാൽ നാലാം നില കെട്ടിയാൽ അവന് അഞ്ചാം നില അധികാരം ഭരണത്തിലേക്ക് കടന്നു വരും. ഇത് ആത്മമണ്ഡലമാണ്, ഇത് ഭൗതിക തലത്തിലുള്ളതല്ല. ഇത് അകത്ത് ആന്തരിക ആത്മമണ്ഡലത്തിൽ, കാണാൻ പറ്റാത്ത മണ്ഡലത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഇത് ചിന്തകളുടെ മണ്ഡലമാണ്. അതുകൊണ്ടാണ് ഇന്ന് ചിന്തകളിൽ ഭാരപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ചിന്തകളുടെ മണ്ഡലത്തിലെ യുദ്ധം, പ്രിയം അങ്ങനെ പ്രിയമാകലെ നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നീ ദൈവം ഇഷ്ടം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നീ കൂടുതൽ സ്ട്രെച്ച് ചെയ്യപ്പെടുന്നതായിട്ട് നിനക്ക് തോന്നും. കുഴപ്പമില്ല, അമ്പ് കൂടുതൽ വലിച്ചോണ്ടിരിക്കുക. വലി കൂടുന്തോറും കുഞ്ഞെ നിന്റെ ആത്മീയ യാത്രയുടെ ഡിസ്റ്റൻസും കൂടും, ആത്മീയ വളർച്ചയുടെ ഗ്രോത്തും കൂടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓർത്ത് കരയേണ്ട. ഈ സമയത്ത് മുഴുവൻ വിശ്വാസ നായകൻ പൂർത്തി വരുന്നതിനുമായി യേശുവെ നോക്കിക്കോ. ആ യേശു ഒരു സമയം വരുമ്പോ നിനക്ക് സഹിക്കാൻ കഴിയുന്ന അവിടം വരെ എത്തി എന്ന് കാണുമ്പോ യേശു നിനക്ക് ഹൃദയത്തിൽ ഒരു വചനം തെളിയിച്ചു തരും. ആ വചനം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ സ്ട്രെച്ച് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറും. അത്രമാത്രം ആത്മീയ മണ്ഡലത്തിൽ നീ വളർന്ന് കയറും. നീ ആ യേശുവിന്റെ, ദൈവത്തിന്റെ ദിവ്യ സ്വരൂപത്തിന് കൂടുതൽ കൂടുതൽ അനുരൂപമായി തീരും. അങ്ങനെ ക്രിസ്തുവാകുന്ന തലയോള കുഞ്ഞെ നീ കൂടുതൽ വളരുവാനായിട്ടിടയാവും. ഇന്നലെ ഒരു ദൈവദാസൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണിത്. ഇന്നലെ രണ്ട് ദിവസം വരെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണിത് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ സന്ദേശം നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. നമ്മൾ സമയമായതുകൊണ്ട് നമ്മളോട് നിർത്തുകയാണ്. നിങ്ങളുടെ കപ്പാസിറ്റി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് കൂടുതൽ ധ്യാനിച്ച്, ഇത് അകത്തളത്തിൽ പണിത്, അതിനെ ഇതാ നന്നായിട്ടൊക്കെ ഒന്ന് നനച്ച്, അതിനെ ഒന്ന് നല്ല രീതിയിൽ ഈ സിമെന്റൊക്കെ കെട്ടിയതിന് ശേഷം, മതിലൊക്കെ കെട്ടിയതിന് ശേഷം അതിന് വെള്ളം നനച്ച്, അതിനെ എന്താ പറയുന്ന ഒരു നന്നായിട്ടൊന്ന് അതിനെ ശക്തിയുള്ളതാക്കി റീഇൻഫോഴ്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അടുത്ത ആഴ്ചയിൽ കർത്താവ് വീണ്ടും കിട്ടും. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ലോകം കാണാത്തതും കേൾക്കാത്തതുമായ ധാരാളം സന്ദേശങ്ങൾ ദൈവരായത്തെക്കുറിച്ച് അതിൻ്റെ ഉള്ളിലുണ്ട്. www.kingdommessages.com എന്നുള്ള ആ വെബ്സൈറ്റിൽ കടന്നു പോയാൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ആത്മീക സദ്യ തന്നെ സ്വർഗത്തിൽ അതിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളത് ആ ചാനൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇതാ നിങ്ങൾ ഒരുപക്ഷെ ഇതാ ബർണാബാസ് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായി തീരും. അങ്ങനെ പലരും അതിലൂടെ കടന്നു വന്ന് ലോകം കേൾക്കാത്തതും കാണാത്തതുമായ ദൈവത്തിൻ്റെ മനുഷ്യരോട് പറയാനുള്ള സന്ദേശം അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ നിങ്ങൾക്കും ഡെയിലി ബ്രെഡ് അതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഡെയിലി ബ്രെഡ് മെസ്സേജ് മാത്രമല്ല, ഡെയിലി പ്രോവേബ്സ് അവിടെ ഉണ്ട്. ദൈവത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ആ ദൈവിക സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ജനത്തെ വളർത്തിയെടുക്കാൻ വളരെ നല്ലതാണ്. മറ്റുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മളെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഈ മൂന്നിലാണോ ഞാൻ നിൽക്കുന്നത്? ജഡമണ്ഡലത്തിലാണോ അതോ ആത്മമണ്ഡലത്തിലാണോ? എൻ്റെ ജീവിതം സബ്ഡ്യു ഡൊമിനിയനിലാണോ അതോ എന്ത് തിന്നു എന്ത് കുടിക്കുന്നതിലാണോ? ഏതാണ്, ഏതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? അവനവൻ തന്നെ ചിന്തിക്കുക. ജഡത്തിലാണോ ആത്മാവിലാണോ? ജഡത്തിലാണോ ആത്മാവിലാണോ? ഞാൻ ഇന്ന് എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഇതാ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. എല്ലാ കണ്ണുകളും അടയട്ടെ. Daddy, I thank you. ജ്ഞാനികൾക്കും വിവേകികൾക്കൊക്കെ മറിച്ചപ്പ അങ്ങയുടെ ഈ ആത്മീക സത്യങ്ങൾ ഒന്നുമില്ല, ഏതുമില്ലാത്ത അടിയങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തരുന്നതിനായി നന്ദി. താങ്ക് യു പപ്പ, താങ്ക് യു.
പ്രിയ സഹോദരങ്ങളെ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നത്? ആദ്യത്തെ മൂന്ന് നിലകൾ കെട്ടുന്ന പദ്ധതിയിൽ മാത്രം ഒതുങ്ങിപ്പോയോ? ലോകം എന്നെ അവിടെ ഒതുക്കിക്കളഞ്ഞോ? അത് സീറോ പ്രോഫിറ്റ് മണ്ഡലോ? യേശു പറഞ്ഞു, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. എന്നാൽ അതിന്റെ മുകളിൽ മൂന്നും നാലും അഞ്ചും, അത് ആത്മമണ്ഡലമാണ്. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്, ആത്മാവ് അത്രേ ജീവനെ തരുന്നത്. അവിടെ അത്രേ സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, അടക്കുക വാഴുക, ജയിക്കുക വാഴുക എന്നതിന്റെ മണ്ഡലം. നമ്മൾ അവിടെയാണോ നിൽക്കുന്നത്? കർത്താവ് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ജഡത്താൽ ജനിച്ച ജഡമാണ്, ആത്മാവ് ജനിച്ചത് ആത്മാവാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, പക്ഷെ ആത്മാവിനെ ജഡത്തിന്റെ പുറത്തുള്ള നിഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ കരിക്കുലത്തിലാണോ? അതോ ആദ്യത്തെ സന്താനപുഷ്ടികളായ പെരുകി ഭൂമിയിൽ നിറയുന്ന കരിക്കുലത്തിൽ മാത്രമാണോ? എന്തു തന്നെ എന്തു കുടിക്കും എന്നുള്ളത് മാത്രം അന്വേഷിക്കുന്ന കരിക്കുലത്തിലാണോ? അതോ ദൈവിഷ്ടം ചെയ്യുന്ന കരിക്കുലത്തിലാണോ? നമ്മളെ തന്നെ ശോധന ചെയ്താട്ടെ. ഒരുപക്ഷെ പലരും പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ മൂന്ന് നില മാത്രം കെട്ടുന്ന കരിക്കുലത്തിലാണ്. എന്റെ പ്രാർത്ഥനയുണ്ട്, ആദ്യത്തെ മൂന്ന് നില കെട്ടാൻ മാത്രമുള്ള പ്രാർത്ഥനയാണ്. എന്റെ പാട്ടുണ്ട്, അന്നവസ്ത്രാദി സർവ്വ നന്മകൾക്കുമായുള്ള പാട്ടാണ്. എങ്കിലും കുഞ്ഞെ, അറിവില്ലാത്ത കാലത്ത് അതിൽ ഒതുങ്ങിപ്പോയി. കർത്താവ് നമ്മളോട് എല്ലാം ക്ഷമിക്കും. കർത്താവ് പറഞ്ഞു, ഇനിയും എന്തു തിന്നു എന്തു കുടിക്കും എന്തുടുക്കും എന്നല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ, ഡൊമീനിയൻ അന്വേഷിപ്പിക്കുക. ദൈവത്തിന് വേണ്ടി നീ ഭൂമിയെ വാഴണം, അത് നീ അന്വേഷിക്കേ. പക്ഷെ അതിലും നിനക്ക് അതിൽ എത്തണമെങ്കിൽ നീ ആദ്യം സബ്ഡ്യൂ, കീഴടക്കണം, ജയിക്കണം. ജയിക്കുന്നവൻ നീ നാലാം നില കെട്ടണം, എങ്കിലേ നിനക്ക് അഞ്ചാം നിലയിൽ എത്താൻ പറ്റൂ. അതിന് എനിക്ക് എങ്ങനെ പറ്റും? അതിനല്ലേ കുഞ്ഞെ പിതാവ് എന്നെ അയച്ചത്. യേശു പറയുന്ന അതിനല്ലേ പിതാവ് എന്നെ അയച്ചത്. ഞാനാണ് അതിലേക്കുള്ള വഴി, ഞാനാണ് അതിലേക്കുള്ള വാതിൽ. നിനക്ക് ഞാനല്ലാതെ വേറൊരു വാതിൽ നിനക്കില്ല. ഞാൻ നിന്നെ സഹായിക്കാം. പ്രിയ സഹോദരങ്ങളെ, ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയക്കണൽ ഉയരട്ടെ. നമ്മുടെ തല കർത്താവായ യേശു. യേശു എന്തിനാ വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യേശുവേ, മാനവകുലത്തിന് മരണത്താൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവരാ ചെയ്യാൻ കഴിയാത്ത കീഴടക്കുക, അധികാരമേറ്റെടുക്കുക, ജയിക്കുക വാഴുക എന്ന മണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വന്ന യേശുവേ, എന്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കറിയാൻ പാടില്ലാത്ത മണ്ഡലത്തെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നതിനായി നന്ദി കർത്താവേ. ഇതൊരു അറിവായി മാത്രം അവസാനിക്കാതെ എന്റെ ജീവിതമായി തീരുവാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മരണം എന്നെ കീഴടക്കുന്നതിന് മുമ്പ് ഞാൻ മരണത്തെ കീഴടക്കുന്നവനായി, ജയിക്കുന്നവനായി തീരുവാൻ എന്നെ സഹായിക്കാമേ. ഇതായെന്നെ സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്ന മക്കൾക്ക് ആശ്വാസം. സ്വർഗീയ പിതാവേ, Daddy, we love you and we give you thanks. അങ്ങ് തന്ന അതുല്യമായ മുത്തുകൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സഭയ്ക്ക് അപ്പാ ഇതൊരു മുതൽക്കൂട്ടാണ് കർത്താവേ. ഇതാരും ചവിട്ടിക്കളയാതെ ഇത് ഉപയോഗിക്കാൻ അങ്ങ് കൃപ കൊടുക്കണേ, അങ്ങ് കൃപ കൊടുക്കണേ കർത്താവേ. ഞാനെന്നുള്ള ഭാവത്തിൽ ആരും ഇതിനെ പിന്തള്ളിക്കളയാതെ കർത്താവ് ഇത് ഉപയോഗിച്ച് ഞങ്ങളുടെ ശ്വാസം തീരുന്നതിന് മുമ്പ്, ഞങ്ങൾ സീറോ ആയി തീരുന്നതിന് മുമ്പ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ച ഹീറോ ആക്കാനുള്ള പദ്ധതിയിൽ എൻറോൾ ചെയ്യുവാൻ, പ്രവേശിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അടിയന്റെ എല്ലാ സഹോദരങ്ങളെയും അങ്ങ് ഏൽപ്പിച്ചിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ സന്ധിയിലേക്ക് ഉയർത്തുകയാണ്. അവരെല്ലാം അങ്ങ് സഹായിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങ് അനുവദിക്കരുതേ. പ്രിയ നല്ല പിതാവേ, അവരുടെ സകല ആവശ്യങ്ങളുടെ മേലെ ഈ വചനപ്രകാരം അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാനം മകളുടെ ഹൃദയങ്ങളെ കൽപ്പിക്കുകയാണ്.
അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും അങ്ങയുടെ മക്കളോട് കൂടിയിരിക്കണേ. അപ്പാ, ഈ മക്കളോട് സംസാരിക്കാൻ ഏഴെ അങ്ങ് തെരഞ്ഞെടുത്തതിനായി നന്ദി. കുറവുകളുണ്ട്, ക്ഷമിക്കണമേ അപ്പ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരിക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു ഫാദർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം വളരെ ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചുള്ളൂ. എപ്പോഴും ശ്രദ്ധിച്ചാട്ടെ, നമ്മളിലെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മളിലെ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അതെപ്പോഴും കാത്തുസൂക്ഷിക്കുക, അതിൽ വളരുക. ഓരോ പ്രാവശ്യവും നമ്മളെ ആ പരീക്ഷയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ, പിശാചാണ് ആ വലിക്കുന്നത്, സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഡോണ്ട് വറി, മനസ്സിലാക്കിക്കോ, നമ്മുടെ കണ്ണ് ഇതിലേക്കല്ല പോകേണ്ടത്, ക്രിസ്തുവിലേക്ക് കണ്ണിരിക്കണം. മാക്സിമം നമുക്ക് എവിടം വരെയും വലിക്കാം, എവിടം വരെ സഹിക്കാൻ പറ്റും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമായി എവിടം വരെയും പോകും. അത് ക്രിസ്തുവിൽ നന്നായിട്ട് അറിയാം. നമ്മൾ വീഴില്ല. അവിടെ എത്താറാകുമ്പോൾ ക്രിസ്തു ഒരു വചനം തരും. ആ വചനം വരുമ്പോൾ അത് ഈ പ്രശ്നത്തിന്റെ പരിഹാരമാണ്. താക്കോല, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ വിഷയങ്ങൾ അനുവദിക്കാതെ അതോടുകൂടെ താക്കോലും പരിഹാരവും തരും. അതുകൊണ്ട് ഒന്നിലും ചെഞ്ചലപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. എല്ലാ മേഖലയിലും കർത്താവ് കൂടെയുണ്ട്. ലോക അവസാനത്തോളം, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലെ എല്ലാ സഹോദരങ്ങൾക്കും ഇതാ നന്ദി. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ഇതാ സൂമിലെ സഹോദരങ്ങളുണ്ട്, തുടർന്ന് അവരുമായിട്ട് ഡീൽ ചെയ്യട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.